الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. أما بعد، فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. دمر أعداءنا وأعداء الدين، مزقهم كل ممزق، صدق جمعهم وفل حدهم وأقل عددهم. اللهم لا تبلغهم الآمال، وانصر من نصر دين سيدنا محمد صلى الله عليه وسلم واجعلنا منهم، وخذل من خذل دين سيدنا محمد صلى الله عليه وسلم ولا تجعلنا منهم. اللهم أرنا الحق حقا وارزقنا اتباعه، وأرنا الباطل باطلا وارزقنا اجتنابه، توفنا مسلمين وألحقنا بالصالحين. آت أنفسنا تقواها وزكيها أنت خير من زكاها، أنت وليها ومولاها يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم، إن عذابها كان غراما، إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، آمين برحمتك يا أرحم الراحمين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب، ألم يجعل كيدهم في تضليل، وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل، فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف، فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. بهماني غلي بشدة مدينة واسي غلي قندي ذن ماري بجاسي غلي صوداك لي سهودر ماري سهودري غلي. السلام عليكم. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകർക്ക് അനുഗ്രഹമായി ഇറക്കിയ വിശുദ്ധ ഫുർഖാനുൽ അലീമിന്റെ പിന്നിൽ അണിനിരക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഫുർഖാനുൽ അലീം ഇറക്കിക്കൊടുത്ത ഈ വിശുദ്ധ നാട്ടിൽ അഞ്ചലി സമം കൊള്ളുന്ന നമ്മുടെ കണ്ണായ കരളായ ഹൃദയമായ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളെയും പഠിക്കേണ്ടതുപോലെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി നബിയോട് പിമ്പറ്റേണ്ടതുപോലെ പിമ്പറ്റാനുള്ളതായ മഹാഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അവരുടെ പിന്നിൽ ലക്ഷ്യസഹിതം ജീവിതത്തെ ബലിയർപ്പിച്ചുകൊണ്ടും എല്ലാം അർപ്പിച്ചുകൊണ്ടും അണിനിരന്ന് ലോകത്തിന് കാഴ്ചവെച്ച് മാതൃകാപുരുഷന്മാരായി ജീവിച്ചതായ മഹാത്മാക്കളാകുന്ന സലഫു സാലിഹീങ്ങളുടെ ജീവിതവും പഠിച്ചുകൊണ്ട് യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മരിക്കുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, എന്റെ മുൻ പ്രാസംഗികൻ ഉണർത്തിയതായ വിഷയം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്ക് പുതിയതാണെങ്കിൽ മറ്റൊരു നിലക്ക് പഴയതാണ്. പുതിയത് ചില സാധാരണ നാം പറയാറില്ലാത്തതായ ചില ഹദീസുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ അദ്ദേഹം ക്ഷണിച്ചു. പഴയത് പാപം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ പാശ്ചാത്തപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടവനാണ്, തൗബ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടവനാണ്, ഖേദിച്ചുകൊണ്ടേയിരിക്കേണ്ടവനാണ്, അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കേണ്ടവനാണ്, തപ്പുവ പുതുക്കിക്കൊണ്ടേയിരിക്കേണ്ടവനാണ്, ആത്മവളർച്ചയ്ക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടേയിരിക്കേണ്ടവനാണ് എന്നതൊക്കെ പഴയതാണ്, കേട്ടുകൊണ്ടേയിരിക്കാർ പതിവുള്ളതാണ് നാം. പക്ഷേ നാം കേട്ടതായ സംഭവത്തിൽ നിന്നിട്ട് നിർബന്ധമായിട്ട് നാം മനസ്സിലാക്കേണ്ടതും അടിവരയിട്ട് നാം പഠിക്കേണ്ടതുമായ ഒരു കാര്യമുണ്ട്. 100 മനുഷ്യനെ വധിച്ചതായ വ്യക്തിക്ക് അള്ളാഹു അദ്ദേഹത്തിന്റെ പാശ്ചാത്താപത്തെ സ്വീകരിക്കാൻ തയ്യാറായെന്ന് മാത്രമല്ല, പാശ്ചാത്താപത്തെ സ്വീകരിക്കാൻ വേണ്ടി ഉള്ളതായ മാർഗങ്ങൾ വരേക്കും ഇവിടെ വെച്ചിട്ട് കൈക്കൊള്ളാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ മലക്കുകളെ ഇറക്കിയെന്നാണ് നാം മനസ്സിലാക്കിയതും കേട്ടതും. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നിർബന്ധമുള്ളത് ഇവിടെ നിന്ന് മരിക്കുമ്പോൾ നാം മുഅ്മിനായി മരിക്കണമെന്നതാണ്, നാം സ്വർഗവാസികളാവണമെന്നതാണ്, നാം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ഉൾക്കൊള്ളണമെന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ വിശുദ്ധ സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക, എന്നിട്ടോ വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകരുത്, മരിക്കരുത്, മരിക്കാൻ പാടുള്ളതല്ല, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായിട്ട് മരിക്കാനുള്ളതായ പ്രവർത്തനങ്ങളല്ലാതെ നിങ്ങൾ പ്രവർത്തിക്കരുത്. നിങ്ങൾ പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനമാണെങ്കിൽ നിങ്ങൾ മരിച്ചു പോകൽ അവരെ പോലെയായിരിക്കും. അതുകൊണ്ട് നിങ്ങളിൽ നിർബന്ധമുണ്ടാവേണ്ടതാണ് നിങ്ങൾ മുസ്ലിമായി മരിക്കാൻ വേണ്ടിയുള്ളതായ ഒരുക്കം എപ്പോഴും ഉണ്ടാവണം എന്നതിലേക്ക്. മുസ്ലിമായി മരിക്കാനുള്ളതായ ഒരുക്കങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല കാഫിറുകളാക്കിയിട്ട് മരിപ്പിക്കുന്നതല്ല. മുസ്ലിമായി മരിക്കണമെന്ന നിർബന്ധം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളുടെ പ്രവർത്തനം അത് കുറിക്കണം, നിങ്ങളുടെ പ്രയത്നം അത് കുറിക്കണം, നിങ്ങൾ അതിനുവേണ്ടി പാടുപെടണം. മുസ്ലിങ്ങൾ നിൽക്കുന്ന ക്യൂവിൽ നിങ്ങൾ നിൽക്കണം, മുസ്ലിങ്ങൾ പോകുന്നതായ റൂട്ടിൽ നിങ്ങൾ ചലിക്കണം, മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കണം. അതാണ് നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണത്? അതിൽ നിന്നിട്ട് നാം മനസ്സിലാക്കേണ്ടത്, അഥവാ നിങ്ങൾ മുസ്ലിങ്ങൾ ജീവിക്കേണ്ട ജീവിതം ജീവിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിപ്പിക്കുന്നതല്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ, എന്റെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറഞ്ഞതിന്റെ ശേഷം ഞാൻ മാപ്പിളയാണ് മുസ്ലിമാണ് എന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിയതിന്റെ ശേഷം, എന്നിട്ടോ ഉമ്മസ്തഖാമു, ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ, ആ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ജീവിതത്തെ കെട്ടിപ്പടുത്തിയതെങ്കിൽ അവന്റെ ജീവിതം ആ വാക്കിന് കടക വിരുദ്ധമായ ഒന്നും തന്നെ അവൻ ചെയ്യാത്ത രൂപത്തിൽ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തിയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയെ ജീവിതത്തിൽ പകർത്തിയും കൊണ്ടാണ് ജീവിച്ചതെങ്കിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മരണവേളയിൽ നിങ്ങൾ കേട്ടതായ സംഭവത്തിൽ കേട്ടതുപോലെ മലക്കുകൾ ഇറങ്ങുന്നതാണ്. എന്തിനാണ് നമ്മെ മുസ്ലിമാക്കിയിട്ട് തന്നെ മരിപ്പിക്കണമെന്ന അള്ളാഹുക്ക് നിർബന്ധമുള്ളതുകൊണ്ട്, പിശാച് കടക്കാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, നാം മരിക്കുന്ന വേളയിൽ നമ്മുടെ ഈമാനിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി വരുന്നതായ പിശാച്ചിനെ അവിടെ നിന്ന് ഓട്ടിയാടിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മെ മുസ്ലിമാക്കി മരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ മുഅ്മിനാക്കി മുസ്ലിമാക്കി മരിപ്പിക്കുന്ന കാര്യം ഏറ്റെടുത്തതല്ല, ഏൽപ്പിച്ചതല്ല പിന്നെയോ, അത് അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മെ ഏൽപ്പിച്ച കാര്യം എന്താണ്? നിങ്ങൾ മുസ്ലിമായി മരിക്കാനുള്ളതായ മാർഗങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ്. അതേതാണ് മുസ്ലിമായി മരിക്കാനുള്ള മാർഗം? മുസ്ലിമായി ജീവിക്കലാണ്. നിങ്ങൾ മുസ്ലിമായി ജീവിച്ചോ എന്നാൽ ഞാൻ നിങ്ങളെ മുസ്ലിമാക്കി മരിപ്പിക്കാം എന്നതാണ്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ ജീവിക്കരുത് എന്നാൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളായിട്ട് തന്നെ മരിക്കാമെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പിന്നെ അവിടെ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല 100 വ്യക്തിയെ കൊന്ന വ്യക്തിക്ക് തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പണ്ഡിതന്മാരെ സ്ഥലം കാണിച്ചു കൊടുത്തല്ലോ എവിടേക്ക് പോകാനാ പറഞ്ഞത്? നിങ്ങൾ ജീവിക്കുന്നതായ അന്തരീക്ഷത്തെ മാറ്റണം, നിങ്ങൾ ജീവിക്കുന്നതായ ചുറ്റുപാടിനെ മാറ്റണം. നിങ്ങൾ ഈ പാപം ചെയ്യുന്നതും കണ്ടവന്റെ മുമ്പിലൊക്കെ വാളും റൈഫിളും മിഷം കണ്ണും പൊങ്ങുന്നതും എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആത്മാവിന്റെ വില അറിയാത്തത് കൊണ്ടാണ്. ആരെ കൊല്ലണം? ഈച്ചയെ കൊല്ലും പോലെ മനുഷ്യനെ കൊല്ലാൻ പാടുണ്ടോ? ഉറുമ്പിനെ കൊല്ലും പോലെ മനുഷ്യനെ കൊല്ലാൻ പാടുണ്ടോ? മനുഷ്യന്റെ വില എന്താണ് എന്ന് നിങ്ങൾക്കറിയാത്തത് അങ്ങനെയുള്ളതായ മനുഷ്യന്മാരോട് കൂടിയല്ല, മൃഗതുല്യ ജീവിതം ജീവിക്കുന്നവരുടെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ
മനുഷ്യന്മാരായിട്ട് ജീവിക്കുന്നതായ ഒരു വിഭാഗമുണ്ട് സാലിഹീങ്ങൾ. അവർ ജീവിക്കുന്ന പട്ടണത്തിലേക്ക്, അവർ ജീവിക്കുന്ന അന്തരീക്ഷത്തിലേക്ക്, അവർ ജീവിക്കുന്ന നാട്ടിലേക്ക് നിങ്ങൾ പോവുക എന്നായിരുന്നു അവിടെ ഓർഡർ കിട്ടാറുണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം തൗബ ചെയ്യാൻ വേണ്ടി അന്വേഷിച്ച് നടന്നത് സാലിഹീങ്ങളുടെ നാട്ടിലെയായിരുന്നു എന്ന് അദ്ദേഹം ഹദീസിൽ കാണാം. അപ്പോൾ നാം എന്ത് വേണം? നാം അള്ളാഹുവിനോട് അള്ളാഹുലേക്ക് മടങ്ങാൻ തീരുമാനിച്ചാൽ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്താൻ തീരുമാനിച്ചാൽ, നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, പാശ്ചാത്തപ്പിക്കാനും തൗബ ചെയ്യുവാനും കേലിച്ച് മടങ്ങാനും ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ അന്തരീക്ഷം അതിന് സാഹചര്യം ആനുകൂല്യമല്ലെങ്കിൽ, നാം ജീവിക്കുന്ന ചുറ്റുപാടിന് അതിനനുകൂലമില്ല, നാം ജീവിക്കുന്ന കൂട്ടുകാര്, നമ്മുടെ റൂം മെമ്പർമാര്, നമ്മുടെ സഹജീവികൾ, നമ്മുടെ സഹപ്രവർത്തകന്മാര്, നമ്മുടെ നാട്ടുകാര്, ആ അന്തരീക്ഷമെല്ലാം അനുകൂലമല്ലെങ്കിൽ, എപ്പോൾ വീട്ടിൽ കടന്നാൽ, എപ്പോൾ റൂമിൽ കടന്നാൽ, ചിലിമല്ലാതെ ഇല്ല, കള്ളല്ലാതെ ഇല്ല, പെണ്ണല്ലാതെ ഇല്ല, വിനോദാഭാസങ്ങളല്ലാതെ ഇല്ല, കാരം ബോർഡല്ലാതെ ഇല്ല, ക്രിക്കറ്റ് കാണലല്ലാതെ ഇല്ല, കുട്ടികളി കാണലല്ലാതെ ഇല്ല, വെറും മന്ദം പിടിച്ച കുന്തങ്ങളായി ജീവിക്കുന്നതായ ആ പ്രത്യേക വകുപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, മൃഗതുല്യ ജീവിതം നയിക്കുന്ന വകുപ്പുണ്ടല്ലോ, അങ്ങനെയുള്ള വകുപ്പിന് കൂടിയാണ് നാം ഉള്ളതെങ്കിൽ, നമുക്ക് തൗബ ചെയ്താലും പിന്നെയും എന്താണ് സംഭവിക്കുക? ഈ റിലീസിന്റെ ഇഞ്ചക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ തൗബയുടെ എഫക്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ കാണാനും കാട്ടാനും സാധിക്കുന്നതല്ല. അതിനുവേണ്ടിയാണ് ചേഞ്ച് വേണമെന്ന് പറയുന്നത്. എന്താണ് ചേഞ്ച്? അന്തരീക്ഷം ക്ലിയറാക്കുക, ചുറ്റുപാട് ക്ലിയറാക്കുക, നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കുക, നല്ല സഹജീവികളെ തെരഞ്ഞെടുക്കുക, നല്ല റൂം മെമ്പർമാരെ തെരഞ്ഞെടുക്കുക. നല്ല റൂം മെമ്പർമാർ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നല്ല മെമ്പർമാരുള്ള റൂമിലേക്ക് പോയിട്ട് ഇത് താമസം തന്നെ മാറ്റുക, അതാണ് അന്തരീക്ഷം മാറ്റുക എന്ന് പറഞ്ഞാൽ. എന്തിനു വേണ്ടി സ്വർഗം വേണമെങ്കിൽ, എന്തിനു വേണ്ടി ഭൂമിനായിരിക്കണമെങ്കിൽ, എന്തിനു വേണ്ടി അള്ളാഹുവിന്റെ പ്രീതി കരഗതമാക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. ഇൻഷാ അല്ലാഹ് സാധാരണ പറയാറുള്ളതും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതുമായ കാര്യമാണ് തഖ്വയുടെ കാര്യം. പിന്നെ ആരും തന്നെ നൂറാളെ കൊന്ന മനുഷ്യന് വരെ അള്ളാഹ് മാപ്പ് ചെയ്തില്ലേ, പിന്നെന്താ നമ്മൾ എന്ത് കാട്ടിയാലും എന്ന് വിചാരിച്ചിട്ട് ഈ ഭാഗ്യക്കുറി പോലെ കോടതി പോലെ ആരും ഇസ്ലാമിനെ കാണരുത്. ഏത് ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോടതിയല്ല, ഇത് ഭാഗ്യക്കുറിയല്ല. ആർക്കെങ്കിലും കോടിക്കണക്കിലൊരു വ്യക്തി, കോടിക്കണക്കിൽ ജനങ്ങളിടയിൽ ഒരു വ്യക്തിക്കാണ് സംഭവിച്ചിട്ടുണ്ട് എന്ന കഥ കേട്ടിട്ട്, ആ സംഭവം കേട്ടിട്ട്, എന്നാൽ നാമും കുറെ ആൾക്കാരെ കൊല്ലാം, എന്നിട്ട് കുറെ ഫിലിം കാണാം, കുറെ വ്യഭിചരിക്കാം, കുറെ ബ്രൗൺ ഷുഗർ വിൽക്കാം, കുറെ ബ്രൗൺ ഷുഗർ തീറ്റ തിന്നാം, എന്നിട്ട് എല്ലാം നാമും പിടിക്കലും ഇടിക്കലും അടിക്കലും തോന്നിവാസം ചെയ്യലും എല്ലാം വേണ്ടത്ര ചെയ്തിട്ട് അവസാനം വിസ വരാനാകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആ നേരെയൊക്കെ വന്നിട്ട് അവസാനം മലക്കൽ മൗത്ത് വരുമെന്ന് ഉറപ്പാകുന്ന ടൈം ആകുമ്പോൾ അത് ആർക്കറിയാ? ആർക്കാണ് ഉറപ്പുള്ളത് എപ്പോഴാണ് മരിക്കാനുള്ളത്? നമ്മുടെ കയ്യിലുള്ള കാര്യമാണോ? നാം എപ്പോഴാണ് മരിക്കുന്നുള്ളത് നമുക്കറിയാമോ? ആർക്കെങ്കിലും അവൻ ഉറപ്പ് തന്നിട്ടുണ്ടോ? ഇനി ഉറപ്പുണ്ടെങ്കിൽ തന്നെ ഇന്ന സമയത്ത് മരിക്കുമെന്ന് ഉറപ്പ് ഒരാൾക്ക് കിട്ടിയെന്ന് വെക്കാം. അത് കിട്ടാറില്ല, കിട്ടിയിട്ടുമില്ല. അത് പ്രത്യേക വഹി ഇറങ്ങുന്ന കാലഘട്ടത്തിലോ അള്ളാഹു തെരഞ്ഞെടുത്ത മഹാത്മാക്കൾക്ക് ചിലപ്പോൾ സൂചനകൾ കിട്ടിയേക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളതായ മൃഗത്തിലെ ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കിട്ടുക തന്നെയില്ല. ഇനി അങ്ങനെ വല്ല സൂചന കിട്ടിയാൽ തന്നെ അവന് ആ സമയത്ത് തൗബ ചെയ്യാൻ സാധിക്കുമെന്ന് ആരാ ഉറപ്പ് നൽകിയത്? ഇനി അങ്ങനെ ചെയ്താൽ അവന്റെ തൗബ, ഈ നൂറാളെ കൊന്ന അവന്റെ തൗബ സ്വീകരിച്ച റബ്ബ അവന്റെ തൗബ സ്വീകരിക്കുമെന്ന എന്താ ഉറപ്പുള്ളത്? ഉണ്ടോ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ശിർക്ക് വെക്കുക എന്ന പാപത്തെ പുറത്തു തരുന്നതേ അല്ല. അള്ളാഹുവിന്റെ പ്രത്യേക അധികാരമാകുന്ന ശിർക്ക്, ആ പ്രത്യേകമാകും അധികാരമാകുന്ന ഇബാദത്തുണ്ടല്ലോ, ആ ഇബാദത്ത് അള്ളാഹുന് നൽകാതെ, ആരാധന അള്ളാഹുന് നൽകാതെ അതിന് വല്ല ശക്തികളെയും പങ്കു ചേർത്തിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുകയോ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കുകയോ, അള്ളാഹു അല്ലാത്തവരെ ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിട്ട് സ്നേഹിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ശിർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ശിർക്ക് ചെയ്യുന്നവന്റെ തെറ്റിനെ ഞാൻ പുറത്തു കൊടുക്കുന്നതേ അല്ല. അതല്ലാത്ത എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ പുറത്തു കൊടുക്കുമെന്നാ പറഞ്ഞത്. ആർക്ക്? എനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് ഞാൻ പുറത്തു കൊടുക്കും. അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവുന്ന ആളാണോ ഇവൻ അല്ലേ എന്നുള്ളത് നിനക്കെന്ന് പറഞ്ഞടോ? ഈ നീട്ടി വെക്കുന്നവൻ എന്താ ഉറപ്പുള്ളത്? എന്നോട് വലിയ സ്നേഹമാണ് അള്ളാഹ്ക്ക്. എന്താ ഞാൻ എന്ന് സിനിമ കാണുന്നുണ്ട്, അതാണോ? ഞാൻ എന്നോട് വലിയ സ്നേഹം അള്ളാക്ക് തോത് സ്വീകരിക്കാതിരിക്കൂല. എന്താ കാരണം? ഞാൻ എന്നും സ്വീകരിക്കുന്നില്ല. അതാണോ എന്താ അവർക്ക് പറയാനുള്ളത്? അങ്ങനെയുള്ള വിഭാഗത്തോടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ബന്ധം അള്ളാഹുവിനോട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബന്ധം കാരണത്താൽ എന്നെ അള്ളാഹു സുബ്ഹാനഹു തആല നിരാശപ്പെടുത്തി കളയുന്നതല്ല, നഷ്ടപ്പെടുത്തി കളയുന്നതല്ല, എന്റെ ആഗ്രഹം അള്ളാഹു നിറവേറ്റി തരിക തന്നെ ചെയ്യും എന്ന് ഉറപ്പ് പറയാനുള്ള വല്ല അധികാരം ആരുടെയെങ്കിലും പോക്കറ്റിലുണ്ടോ? ഇല്ല. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ തോബ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടല്ലോ മരണവേളയിൽ, അത് മരണവേള ഒരു പുതിയ ലോകമാണെന്ന് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പുതിയ ലോകത്തവൻ കാണുകയാണ്, നാം കാണാത്ത ലോകത്തവൻ കാണുകയാണ്. ആ കാണുന്ന വേളയിൽ തോബയുടെ വാതിൽ അടഞ്ഞു. അതുകൊണ്ട് തോബ ചെയ്യാൻ ഒരു മനുഷ്യൻ ഒരുങ്ങേണ്ടത് എപ്പോഴാണ്? ത്രാണവും കൽപ്പും കഴിവും എല്ലാം ഉള്ള സമയത്ത്. തെറ്റ് തെറ്റാണെന്ന് മനസ്സിലായി, ശരി ശരിയാണെന്ന് മനസ്സിലായി, ഈ തെറ്റ് ചെയ്താൽ നരകത്തിലേക്ക് പോകേണ്ടി വരും, ഇനി ശരിയായ മാർഗം കൈകൊണ്ടില്ലെങ്കിൽ എനിക്ക് വിജയമേ ഇല്ല എന്ന് മനസ്സിലായതിന്റെ ശേഷം അല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളമൂ അൻഫുസഹും സകറുല്ലാ, ആരാണ് ഒറിജിനൽ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നവർ, ആരാണ് തൗബ അല്ലാഹ് സ്വീകരിക്കാമെന്ന് ഏറ്റെടുത്തവർ, ആരാണ് പരലോകമോക്ഷം നേടിയവർ, ആരാണ് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിയിട്ട് മരിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നവർ, ഇദാ ഫഅലു ഫാഹിശതൻ അവരിൽ നിന്നിട്ട് വല്ല പാപങ്ങൾ വന്നുപോയാൽ, വല്ല കുറ്റങ്ങൾ വന്നുപോയാൽ, വല്ല എന്തെങ്കിലും അള്ളാഹു കൽപ്പിക്കാത്തത് അവർ ചെയ്തു പോകുമ്പോൾ അവർക്കപ്പടി തന്നെ ഷോക്കടിക്കുന്നതാണ്. എന്തോ സംഭവിച്ച പോലെ തോന്നും. പെട്ടെന്ന് നമ്മൾ 220 കൈവച്ചു പോയാൽ, കറണ്ട് 220 കറണ്ടിലേക്ക് കൈവച്ചു പോയാൽ പെട്ടെന്ന്, ചിലപ്പോൾ 110 എല്ലാവർക്കും ബാധിച്ചോണമെന്നില്ല, പെട്ടെന്ന് ഷോക്കടിക്കും. എന്നതുപോലെ യഥാർത്ഥ ഈമാൻ ഹൃദയത്തിലുള്ളവന്റെ, ഹൃദയത്തിലുള്ളവനുണ്ടല്ലോ അവനെ സംബന്ധിച്ചിടത്തോളം തൊടാൻ പാടില്ലാത്തതായ അന്യ സ്ത്രീകളുടെ മേത്തേക്ക് നമ്മുടെ കൈ തട്ടിപ്പോയാൽ, നോക്കാൻ പാടില്ലാത്തതായ അശ്ലീല ഫിലിമുകളോ അല്ലെങ്കിൽ അനിസ്ലാമികത്വത്തെ പ്രചരിപ്പിക്കുന്നതായ തോന്നിവാസ ഫിലിമുകളോ പടങ്ങളോ അല്ലെങ്കിൽ പത്രങ്ങളോ അല്ലെങ്കിൽ നോവലുകളോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യങ്ങളോ അവന്റെ കണ്ണിലൂടെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടാത്തതായ അലിമീങ്ങളെയും സാലിഹീങ്ങളെയും സലഫ് സാലിഹീങ്ങളെയും സഹാബാക്കളെയും മഹാത്മാക്കളെയും എല്ലാം ഗീബത്ത് പറയുന്ന ഒരു മുസ്ലിമിനെ ഗീബത്ത് പറയുന്ന അഥവാ പരദൂഷണവും ഏഷണിയും പറയുന്നതായ ഒരു സദസ്സിലേക്ക് എത്തുമ്പോൾ അത് കേട്ടുകഴിഞ്ഞാൽ ആ സമയത്ത് എന്താണ് സംഭവിക്കുക? ഈമാൻ ഹൃദയത്തിലുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഷോക്കടിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു ഓർമ്മ വരുന്നതാണ്, ആ ഇത് തെറ്റാണല്ലോ ഞാൻ ചെയ്യുന്നത്, ഇത് തെറ്റാണല്ലോ ഞാൻ ചെയ്തത്, തെറ്റ് ചെയ്യുന്നവരുടെ സദസ്സിലാണല്ലോ ഞാൻ ഉള്ളത്, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടേണ്ടതാണ്, ഇല്ലെങ്കിൽ ഞാൻ അപകടത്തിൽ പെട്ടുപോകും, ഇപ്പോഴാണ് മലക്കിൽ മൂത്ത് വരുന്നതെങ്കിൽ ഞാൻ അപകടത്തിൽ തന്നെയാണ് എന്ന് ഓർമ്മ വരും. എന്നിട്ടോ ഫസ്തഗ്ഫറൂലിദുനൂബിഹിം, ഈ ഫാ ഉണ്ടല്ലോ ഇവിടെയുള്ള ഫാ, അറബി ഭാഷയിൽ തഅ്ഖീബിന്റെ ഫാ എന്നാണ് അതിനെ പറയുക. പെട്ടെന്ന് പെട്ടെന്ന് എന്ന അർത്ഥത്തെ കുറിക്കുന്ന ഫാ ആണ് ഫസ്തഗ്ഫറു എന്ന് പറഞ്ഞാൽ. ഇപ്പോള് ബാല്യക്കാരനല്ലേ, ഇപ്പോള് താടിയും നിറച്ചിട്ടില്ല, തലയും നിറച്ചിട്ടില്ല, ഇപ്പോള് യുവത്വം തുളുമ്പുന്ന സമയമാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ക്രിക്കറ്റ് നോക്കാൻ വേണ്ടിട്ട് 2-3 മണിക്കൂർ ഇരുന്ന് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ടൈം കൊണ്ട് ഞാൻ കാട്ടാ? എനിക്ക് എത്ര മണിക്കൂറുണ്ട് ഇപ്പോൾ കഫീന്റെ അടുക്കൽ 8 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ പിന്നെ എത്ര മണിക്കൂർ ഒരു ദിവസത്തിൽ കിടക്കുന്നത്? കുറച്ച് ഫിലിം കണ്ടില്ലെങ്കിൽ, കുറച്ച് നേരം അവിടെ തുറച്ചില്ലെങ്കിൽ, കുറച്ച് നേരം പട്ടണത്തിൽ കറങ്ങിക്കൂടിയില്ലെങ്കിൽ, ഈ മൗലവി പറയുന്നത് പോലെ നിസ്കരിച്ചു കൂടാൻ മാത്രം, ഖുർആൻ ഓതിക്കൂടാൻ മാത്രമാണോ നമ്മൾ ഈ വാല്യപ്രായം നാം ചെലവഴിക്കേണ്ടത്? അതൊക്കെ പിന്നെ എന്നോസി വരാനാണ് സമയത്ത് നോക്കാമെന്ന് വെക്കാമല്ലാതെ ഇപ്പോഴല്ല എന്ന രൂപത്തിൽ. സുഹൃത്തുക്കളെ, ഇത് ഞാൻ സാധാരണ മടക്കി മടക്കി പറയാറുള്ളതാണെങ്കിലും നാം നമ്മുടെ സദസ്സിൽ വരുന്നതായ പുതുമുഖങ്ങൾ ഒരു വ്യക്തിയാണെങ്കിലും അവർക്ക് നമ്മുടെ അടുക്കൽ വളരെ ബഹുമതിയുണ്ട്, വളരെ ബഹുമാനമുണ്ട്, വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ള മഹാത്മാക്കളെ പരിഗണിച്ചുകൊണ്ട് നിർബന്ധമായിട്ട് ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ടതായ അവരുടെ ദീനിനെ, അവരുടെ വിശ്വാസത്തെ, അവരുടെ ആത്മാവിനെ, അവരുടെ വിജയത്തെ, അവരുടെ പരലോകമോക്ഷത്തെ, അവർക്ക് സ്വർഗത്തിൽ കടക്കാൻ വേണ്ടതായ മാർഗത്തെ ബാധിക്കുന്നതായ ഈ മെയിൻ പോയിന്റ് നാം വിട്ടു കളിക്കാറില്ല. കാരണം 600-700 പ്രാവശ്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക്, ഒരു സ്ഥലത്ത് 200, അടുത്ത സ്ഥലത്ത് 190 പ്രാവശ്യം, പിന്നൊരു സ്ഥലത്ത് പിന്നെയും 200 പ്രാവശ്യം മടക്കി മടക്കി പറഞ്ഞതായ വിഷയമാണ് തൗഹീദ്, ദുആ, തഖ്വ, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ, പശ്ചാത്താപം, തോബകൾ, ചിന്തിക്കലുകൾ എന്നീ കാര്യങ്ങൾ. ഇത് നാം മടക്കി പറയുന്നത് അള്ളാഹ് മടക്കി പറഞ്ഞത് കൊണ്ടാണ്. അള്ളാഹു പറയുന്നു അള്ളാഹുനെ അവർ പെട്ടെന്ന് ഓർക്കുന്നു, എന്നിട്ടോ തോഫറൂലി വിനോദിക്കും, തോബയെ നീട്ടിവെക്കുന്നില്ല, പെട്ടെന്ന് പശ്ചാത്തപിക്കുന്നു. പെട്ടെന്നാണ് പാശ്ചാത്താപം. നീക്കി വെക്കാനുള്ള അധികാരമോ അവകാശമോ നമുക്കില്ല. നീക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് മലക്കിൽ മൂത്ത് വരുന്നതെങ്കിലോ റബ്ബി റുജൂൻ, ഒന്ന് മടക്കിയേക്ക് റബ്ബേ, ഞാൻ രണ്ടൊക്കെ സംസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർഡർ ഉള്ളത് എന്നെ പിടിക്കാനടോ, മടക്കാനുള്ള ഓർഡർ എനിക്കില്ലാന്ന് മലക്കിൽ മൂത്തിന്റെ മറുപടി. നമുക്ക് എന്ത് കാട്ടാൻ സാധിക്കും? നമ്മുടെ പിടുത്തത്തിൽപ്പെട്ടതാണോ നമ്മുടെ ആത്മാവ്? ലോകം ഇതുവരെ കണ്ടുപിടിക്കാത്ത സാധനമാണ് ആത്മാവ്. അത് നമ്മുടെ ദൃഷ്ടിയിലോ നമ്മുടെ പിടുത്തത്തിലോ നമ്മുടെ അധീനത്തിലോ പെടാത്ത ഒരു സാധനമാണ്. എന്താ ആത്മാവ് നമുക്കറിയില്ല, ലോകം ഇതുവരെ കണ്ടിട്ടില്ല, അവർക്ക് കണ്ടുപിടിക്കാൻ അന്ത്യനാൾ വരേക്കും സാധിക്കുന്നതുമല്ലാത്ത സാധനമാണ് ആത്മാവ്. അത് പിടിക്കാൻ വേണ്ടിയിട്ട് മലക്കെത്തിക്കഴിഞ്ഞാൽ എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല, കിട്ടൂല, മടക്കിയിട്ട് ഒരു നിമിഷം പോലും കിട്ടൂല എന്ന് മാത്രമല്ല, മലക്കുൽ മൂത്തിനെ നീ കാണുന്ന വേളയിൽ നൂറ് അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ തോബ സ്വീകരിക്കുന്നതുമല്ല, തോബയുടെ വാതിൽ അടക്കപ്പെട്ടു, നിന്റെ ഖിയാമത്ത് നാൾ അന്നു മുതൽ സ്റ്റാർട്ടായി. അപകടമാണ്. എന്താണ് എന്തെങ്കിലും കുറ്റമോ പാപമാണെന്ന് പറയാൽ അപ്പോൾ തന്നെ അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ട് പാശ്ചാത്യത്തിലേക്ക് ഞാൻ മടങ്ങിയില്ല എന്ന് ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിന്നിട്ട് മടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുകയും ചെയ്യുക, കഷ്ടപ്പെടുകയും ചെയ്യുക, പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ പരിശ്രമഫലം നഷ്ടപ്പെടുത്തുന്നതേ അല്ല, നമ്മുടെ തോവയെ സ്വീകരിക്കുക തന്നെ ചെയ്യും. ആ രൂപത്തിലാണ് തോവ ചെയ്യുന്നതെങ്കിൽ അറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള പാപങ്ങളിലേക്ക് വീണ്ടും മടങ്ങിക്കൊണ്ടേ ഇരുന്നില്ലെങ്കിൽ അവരുടെ പാശ്ചാത്താപത്തെ നാം സ്വീകരിക്കുന്നതാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ഷാമത്തിനാളാകുന്ന എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെ ക്ഷാമത്തിനാളാകുന്ന മരണമാസന്നമാകുന്നതിന് മുമ്പ് തന്നെ കാലയെ കൂട്ടി ചെയ്തു വെക്കേണ്ടതാണ് തൗബ, പാശ്ചാത്താപം എന്ന് പറയുന്നത്. പിന്നെ നാം ഇവിടെ പറയാറുണ്ട്, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ? സ്വർഗത്തിൽ പോകുന്നവരുടെ അമൽ ചെയ്യുക.
فأما من آتا واتقى وصدق بالحسنى فسنيسره لليسرى.
മനുഷ്യന്മാരുടെ യത്നങ്ങൾ, മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ, മനുഷ്യന്മാരുടെ അധ്വാനങ്ങൾ, ഈ ഭൂമിയിൽ പലരും പല വ്യത്യസ്തമായ അധ്വാനത്തിൽ കൂടിയാണ് ജീവിക്കുന്നത് അല്ലേ. പലര് രാത്രിയെ മുഴുവൻ ഹയാത്താക്കുന്നവരുണ്ട്, പലരും വെള്ളിയാഴ്ച തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കുന്നവരുണ്ട്, പലരും ജീവിതത്തിൽ സുന്നത്ത് നോമ്പ് എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത നോക്കിയിട്ടില്ലാത്തവരുണ്ട്, പലരും അഞ്ചോ നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്നവരുണ്ട്, പലരും നമസ്കാരം തോന്നുന്ന സമയത്ത് നിസ്കരിച്ചിട്ട് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ പലരും ഇന്ന സയ്യക്കും ലക്ഷത്ത, നിങ്ങളുടെ യത്നങ്ങൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ അധ്വാനങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, സമ്മാമൻ ആപ്പാവത്തക്കാവ സദ്ദഖബിൽ ഹസന ഫസനു യസ്സിറുഹു ലിൽയുസ്ര. ആരിൽ തന്നെ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചിട്ട് ചെലവഴിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് വിശ്വസിക്കാൻ നിർബന്ധമായി കൽപ്പിച്ച കലിമത്ത് തൗഹീദിൽ അടിയുറച്ചി വിശ്വസിച്ചിട്ട് ആ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിനെ കെട്ടിപ്പടുത്തുകയും ചെയ്താലുണ്ടല്ലോ, ഫസനു യസ്സിറുഹു ലിൽയുസ്ര, സ്വർഗത്തിലേക്കുള്ള റൂട്ട് അവന് നാം വളരെ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. എപ്പോഴും വളരെ നിസ്സാരം, അഞ്ച സംസ്കാരം പ്രയാസമേ ഇല്ല. എന്താ സംസ്കരിക്കാനുള്ളത്? 25 മിനിറ്റാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും ചെറിയ രൂപത്തിൽ പറയുകയാണെങ്കിൽ അഞ്ചൊക്കെ സംസ്കരിച്ച് കൂട്ടാൻ, ഓരോ സംസ്കാരത്തിന് അഞ്ച് മിനിറ്റ്. ഇനി കൂടുതൽ പറയുകയാണെങ്കിൽ സൗദി അറേബ്യ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി ഇസ്ലാമിക ഭരണകൂടമുള്ള നാടായതുകൊണ്ട് ഇവിടെ നമസ്കാര സമയത്ത് പള്ളികളെല്ലാം തുറക്കപ്പെടുന്നു, കടകളെല്ലാം അടക്കപ്പെടുന്നു. നമസ്കാരം കഴിഞ്ഞാൽ കടകളെല്ലാം തുറക്കപ്പെടുന്നു, പള്ളികളെല്ലാം അടക്കപ്പെടുന്നു. എന്തുകൊണ്ട്? പള്ളികൾ നമസ്കരിക്കേണ്ട ടൈമിൽ നമസ്കരിക്കേണ്ടതായതുകൊണ്ട് ടൈമിൽ തുറക്കപ്പെടുന്നു. ആ ടൈമിൽ കടകൾ അടക്കപ്പെടേണ്ടതായതുകൊണ്ട് കട അടക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല, നല്ല അന്തരീക്ഷം. പക്ഷേ പമ്മാമൻ ഹാഫമക്കാവ് ഇന്ന സഹയക്കും ലഹത്ത പമ്മാമൻ ആപ്പാ ഒത്തക്കാവ സദ്ദഖബിൽ ഹുസ്ന ഫസനു യസ്തിറുഹു ലിൽയുസ്ര വമ്മാമൻ ബഖില വസ്തഗ്ന വകദബ ബിൽ ഹുസ്ന ലുബ്ധനായിട്ട് അള്ളാഹുന്റെ കൽപ്പന അനുസരിക്കാതെ തൗഹീദിലൂടെ ജീവിതത്തിന് കെട്ടിപ്പടുത്താതെയാണ് ജീവിക്കുന്നതെങ്കിലോ അവന് വളരെ വിഷമമായി തോന്നും എല്ലാ കാര്യവും. സ്വർഗത്തിലേക്ക് പോകേണ്ടതായ കാര്യമൊക്കെ വളരെ വയറ്റുള്ള, വളരെ വിഷമമുള്ള സംഗതിയായിട്ട് തോന്നുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് മുസ്ലിം ലോകമേ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമസ്കാരത്തിലൂടെയും ക്ഷമകൈക്കൊള്ളലിലൂടെയും നിങ്ങൾ ആ പ്രശ്നത്തെ പരിഹരിക്കുക. മുസ്ലിങ്ങൾ പ്രശ്നം പരിഹരിക്കേണ്ടത് എന്തിലൂടെയാണ്? നമസ്കരിച്ചിട്ടാണ്. നമ്മുടെ ഹൃദയത്തിന് സമാധാനം വരേണ്ടത് എന്തിലൂടെയാണ്? നമസ്കാരത്തിലൂടെയാണ്. ഹരിഹനാഭിഹായ ബിലാൽ എന്ന റസൂലുള്ളാഹി പറയാറുണ്ട്, ഞങ്ങളുടെ വിഷമം തീരട്ടെ, കാമത്ത് വിളിക്കൂ, നിസ്കാരത്തിൽ വിളിക്കൂ, നമസ്കരിക്കാമെന്ന് പറയാറുണ്ട്. നമസ്കാരത്തിന് വാങ്ങി വിളിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി പെട്ടെന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും റസൂല്. വാങ്ങിന്റെ ടൈമായി കഴിഞ്ഞാൽ ഞങ്ങളെ റസൂലിന് പരിചയമില്ലാത്ത രൂപത്തിൽ അങ്ങോട്ട് പോയി കളയലാണ്. ആ ഞങ്ങളെ കണ്ട പരിചയം പോലും ഉണ്ടാവില്ലാന്നാണ്, ആ രൂപത്തിൽ ആള് മാറിപ്പോകുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചത്തെ, ഈ മനുഷ്യന്മാരെ, ഈ എല്ലാറ്റിനെയും സൃഷ്ടിച്ച റബ്ബുൽ ഇസ്സത്തിന്റെ ഓർഡറാണ്, വെറൂ വിജയത്തിലേക്ക്, വെറൂ നമസ്കാരത്തിലേക്ക്, ഹയ്യാലൽ ഫലാഹ് ഹയ്യാലൽ ഫലാഹ് എല്ലാം ഒഴിവാക്കുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നമസ്കാരത്തിലൂടെ നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സഹായാഭ്യാസം നടത്തുക. പക്ഷെ എല്ലാവർക്കും നിസ്കരിച്ചു കൂട്ടാൻ പറ്റുമോ? ഇല്ല. അള്ളാഹനെ ഭയപ്പെടാത്ത, നരകത്തിനെ പേടിയില്ലാത്ത, മരണത്തെ പേടിയില്ലാത്ത മനുഷ്യന്മാർക്ക് നമസ്കാരം വളരെ ഭാരിച്ചതാണ്, വളരെ വയറ്റുള്ളതാണ്. 500 ചാക്ക് ഉള്ളതായ ഒരു ലോഡ് വന്നിട്ട് ഇവിടെ അൺലോഡാക്കാൻ ആവശ്യപ്പെട്ടാൽ കൂട്ടുകാരൻ്റെതാണെങ്കിൽ, കഫീലിൻ്റെതാണെങ്കിൽ തയ്യാറാണ്. 500 ആണെങ്കിൽ, 500, 1000 ആണെങ്കിൽ, 1000 വിരോധമില്ല, ശമ്പളം വാങ്ങിയിട്ട് നമുക്ക് ഒരു പാലസ് നാട്ടിൽ കെട്ടാമല്ലോ എന്നാണ് വിചാരിക്കുക. ഇറക്കും. ഒരു കാറ്റാക്ക് അരി ഇറക്കാനുള്ള വിഷമമില്ല. ഒരു 5 നമസ്കരിച്ചു കൂട്ടാൻ അത് വലിയ 500 ചാക്ക് കയറ്റുന്നതിനേക്കാൾ വലിയ വൈറ്റായിട്ട് തോന്നുകയും ചെയ്യും. എന്തുകൊണ്ട്? മരിക്കണമെന്ന ബോധമില്ലാത്തത് കൊണ്ട്, അള്ളാഹു പേടിയില്ലാത്തത് കൊണ്ട്, അള്ളാഹനെ കാണണമെന്നതായ ആ ബോധമില്ലാത്തത് കൊണ്ട്. അള്ളാഹു നമ്മെ ഹിദായത്തിലാക്കട്ടെ. അത്തരം കാര്യങ്ങളെ ഗ്രഹിക്കേണ്ടതുപോലെ, ഗൗനിക്കേണ്ടതുപോലെ, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട് പ്രശ്ന മനുഷ്യന്മാരായിട്ട് അള്ളാഹുനെ സ്നേഹിക്കുന്നതായ മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി, സാലിഹീങ്ങളായിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ അർഹതയുള്ള മഹാത്മാക്കളായി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, ഈ നാട്ടിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ് അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താതെ, നമസ്കരിക്കാതെ, തോന്നിവാസം ചെയ്ത് വിനോദാഭാസത്തിൽ ജീവിക്കുന്നവർ. അവരെ ഈ നാട് ക്ഷപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, അവർക്കാണ് നാശമെന്ന നാശം മുഴുവനും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ അവന്റെ സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് ഈ നാട്ടിനെ ബഹുമാനിക്കേണ്ടതുപോലെ, ആദരിക്കേണ്ടതുപോലെ ആദരിച്ച് ബഹുമാനിച്ച് ജീവിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ ക്ലാസ് സമാപിച്ചപ്പോൾ ഇവിടെ ടൈം അവസാനിച്ചു പോയതുകൊണ്ട് ആനയും പട്ടാളവും വിശുദ്ധ കഅബ ദേവാലയത്തെ തകർക്കാൻ വേണ്ടി വന്ന സംഭവം സമാപിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലായിരുന്നു നാം നമ്മുടെ വിഷയത്തിന് അല്ലെങ്കിൽ പ്രസംഗത്തിന് വിരാമമിട്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ഒരു വലിയ സംഭവമായിരുന്നു അത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അഥവാ വിശുദ്ധ മക്കയിൽ സ്വർണത്തിന്റെ കസവുമാല ധരിച്ചുകൊണ്ട്, പട്ടുവസ്ത്രം ധരിച്ചുകൊണ്ട് തലപൊക്കി നിൽക്കുന്നതായ വിശുദ്ധ കഅബ ദേവാലയം അള്ളാഹു സുബ്ഹാനഹു വതആല ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കെട്ടിയിടം മുതൽ കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ചു വരികയാണ്. എത്രത്തോളം? അതിന്റെ അകത്ത് ബിംബത്തെ 360 ബിംബത്തെ കയറ്റി വെച്ചതായ വിഭാഗം വരേക്കും അതിനെ ബഹുമാനിച്ച് ആചരിച്ച് ജീവിച്ചവരായിരുന്നു. 360 ബിംബം അതിന്റെ അകത്ത് കയറ്റിവെച്ചവർ അവരുടെ വാപ്പയെ കൊന്നവനെ കഅബത്തിന്റെ പരിസരത്തിൽ കണ്ടാൽ കൊല്ലാറില്ല, കഅബയെ ബഹുമാനിച്ച് ആദരിച്ചിട്ട് പുറത്തു പോ ഞാൻ കാണിച്ചു തരാമെന്ന് പറയലല്ലാതെ കഅബത്തിന്റെ പരിസരത്ത് നിന്നിട്ടൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അത്രയും അല്ലാഹു സുബ്ഹാനഹു വതആല ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ആ സന്ദർഭത്തിൽ അഥവാ വിശുദ്ധ കഅബ ദേവാലയത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല കെട്ടാൻ കൽപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ച വിശാലമായ പ്രാർത്ഥനകളുണ്ടല്ലോ, ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ആ പവിത്രതയെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സംരക്ഷിച്ചു വരികയാണ്. അതിന്റെ രൂപങ്ങളെല്ലാം നാം വളരെ അകലെ പോയിട്ട് അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽക്ക് തന്നെ ഹിസ്റ്ററി ചെറിയ ചെറിയ രൂപത്തിൽ ആരംഭിച്ചിട്ട് നാം കഅബയെ തകർത്തിയതായ അബ്റഹത്ത് അൽ അഷ്റം എന്ന രാജാവിന്റെ ഹിസ്റ്ററിയിലേക്കായിരുന്നു എത്തിയിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇവിടെ കഅബയെ ഇസ്ലാമിനെ വിശുദ്ധ പ്രസ്ഥാനത്തെ, ഈ തത്വസംഹിതയെ, ഈ മൂലാധാരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ഭൂമിയിൽ ജീവിക്കാത്ത കാലഘട്ടത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ മതത്തെ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം, ഈ മതത്തെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കിക്കൊള്ളാം, ഈ മതത്തെ ഞങ്ങൾ ലോകത്തിൽ പ്രചരിപ്പിച്ചുകൊള്ളാം, ഈ മതത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയുന്നതായ ഒരു വിഭാഗം വരുന്നതിനു മുമ്പ്, അതിന്റെ നേതാവാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിനു മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നതായ വിഭാഗം തൗഹീദിന്റെ ഉടമകളല്ലായിരുന്നു, ഈ കാര്യം ഏറ്റെടുക്കാത്തവരായിരുന്നു. അങ്ങനെ കാര്യം ഗൗരവത്തോടുകൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തവരാകുന്ന ആ മക്കയിൽ ജീവിച്ചിരുന്നതായ ഫത്രത്തിന്റെ അഹലുകാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, അഥവാ അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിന്റെ വാപ്പയുടെ വാപ്പയായ അബ്ദുൽ മുത്തലിബ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു കഅബയെ തകർത്താൻ വേണ്ടിയിട്ട് അബ്രഹത്തിൽ അശ്രമ വന്നിരുന്നത്. നാം കേട്ടു മുഹമ്മദ് എന്ന് പറയുന്നതായ സ്ഥലത്ത് വെച്ചിട്ട് അവൻ കേമ്പടിച്ച സ്ഥലമാണെങ്കിലും അതാ പറഞ്ഞാൻ ആരംഭിച്ചിരുന്നതും ആനയെ കഅബയുടെ ഭാഗത്തിലേക്ക് തെളിപ്പിക്കാൻ ആരംഭിച്ചിരുന്നതും വാദി മഹസ്സർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. വാദി മഹസ്സറിൽ വെച്ചിട്ടാണ് ആന പിന്തിരിഞ്ഞോടിയിരുന്നതും അവിടെ വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല നാം നേരത്തെ ഓതി വെച്ചതായ ആയത്തിൽ പറഞ്ഞ വഅർസല അലൈഹിം ഫൈറൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജാലഹും കഅസ്ഫിൻ മഅകൂൽ. നാൽക്കാലികൾ തിന്നിട്ട് റിയുന്നതായ വൈക്കോലുകളെപ്പോലെ പുല്ലുകളെപ്പോലെ അവരെ നാം ആക്കിക്കളഞ്ഞു. അവരിലേക്ക് അള്ളാഹുന്റെ സ്പെഷ്യൽ കല്ലുകളാകുന്ന ബോംബിനെയും സ്പെഷ്യൽ പറവകളാകുന്ന ജെറ്റ് വിമാനത്തെയും അയച്ചു കൊടുത്തിട്ട് അതിലൂടെ അവരെ സൃഷ്ടിക്കപ്പെട്ടു. എന്നിട്ട് അതേ സന്ദർഭത്തിൽ തന്നെ പലരും അവിടെ നിലം പതിക്കുകയും അവിടെ നാം സാധാരണ പറയാറുണ്ടല്ലോ ഫ്ലാറ്റ് എന്ന് പറയുന്ന മെരുന്ന് ഈച്ചയിലേക്കോ ഉറുമ്പിലേക്കോ അല്ലെങ്കിൽ കൊതുവിലേക്കോ അടിച്ചാൽ എങ്ങനെയാണ് അവിടെ നഷ്ടപ്പെടുക, അവിടെ നിലം പതിക്കുക എന്നതുപോലെ മനുഷ്യന്മാരുടെ സമുദ്രം അവിടെ നിലം പതിക്കുകയാണുണ്ടായത്. പിന്നെ സ്പെഷ്യൽ ആൾക്കാരെ അവ തെരഞ്ഞെടുത്തിട്ട് അവരെ അവ പെട്ടെന്ന് എന്താ എന്ത് ചെയ്തില്ല, കൊന്നില്ല. അവരെയോ അവർ നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നശിക്കുന്ന രൂപത്തിൽ അവരുടെ അവയവം ഉരുകി 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 കഷ്ടിച്ച് 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 കഷ്ടിച്ചിട്ട് ഹിന്ദിയർ ഗോത്രക്കാരുടെ നാട്ടിലേക്ക് അഥവാ യമന്റെ ബോർഡറിലേക്ക് വരേക്കും എത്തുന്നത് വരേക്കും അബ്രഹത്തിൽ അശ്രമിന്റെ ശരീരം കഷ്ടിച്ച് വീഴുകയായിരുന്നു ചെയ്തത്. അവസാനം ഒരു മാംസത്തിന്റെ കഷ്ണം അവനായിട്ട് വീണു. അവൻ വീണിട്ട് അവൻ അത് അതോടുകൂടി അവന്റെ അന്ത്യം കുറിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരാക്രമികളെ അള്ളാഹു ബഹുമാനിച്ചതിന് ബഹുമാനിക്കാത്തവർക്ക്, അള്ളാഹു ആദരിച്ചതിന് ആദരിക്കാത്തവർക്ക് നൽകാറുള്ളത് പണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാവരും എന്നത് ലോകത്തിന് പഠിപ്പിക്കാനാണ്. മറ്റൊരു പാഠം എന്താണ്? അള്ളാഹു കഅബത്തിനെ സംരക്ഷിക്കാൻ എന്തുകൊണ്ട് അവിടെ ഏറ്റെടുത്തു? അള്ളാഹു കഅബത്തിനെ സംരക്ഷിക്കാൻ ഏറ്റെടുത്തതായ അതേ റബ്ബുൽ ഇസ്സത്ത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അഥവാ നമ്മുടെ നാട്ടിൽ അഥവാ മുസ്ലിങ്ങളുടെ നാടാണെന്ന് പറയുന്നതായ മധ്യ പൗരസ്വദേശത്തിൽ നിൽക്കുന്നതായ മഹാത്മാക്കളാകുന്ന നബിമാർ കെട്ടിവരുന്നതായ നമ്മുടെ പുണ്യഭൂമി ഉണ്ടല്ലോ, മൂന്ന് ഭൂമിയിൽപ്പെട്ട ഒരു ഭൂമി, അള്ളാഹുവിന്റെ റസൂല് ഇവിടെ നിന്ന് മിഅ്റാജ് രാത്രിയിൽ ഇസ്റ നടത്തിയതായ ഭൂമി, ആ ഭൂമിയിലുള്ളതായ ആ വിശുദ്ധ ഭൂമിയും ആ ഭൂമിയിലുള്ളതായ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പള്ളിയും കുറെ കാലങ്ങളായിട്ട് നമ്മുടെ കയ്യിലല്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ശിക്ഷയിറക്കുന്നില്ല? എന്താണ് കാരണം? മക്കയിൽ ഇറക്കിയതുപോലെ അവിടെ എന്തുകൊണ്ട് ഇറക്കിയില്ല? കാരണമുണ്ട്. എന്താണത്? മക്കയിൽ ആ ഇറക്കിയിരുന്ന കാലഘട്ടത്തിൽ അബ്ദുൽ മുത്തലിബ് എന്ന് മറുപടി പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുകയാണത്. എന്താണ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്? അല്ലയോ മനുഷ്യ, നീ ഞാൻ ഈ പറയുന്ന മറുപടി അത്ഭുതപ്പെടേണ്ടതില്ല. എല്ലാറ്റിനും റബ്ബുകളുണ്ട്. നീ യമന്റെ റബ്ബാണ്, ഞാൻ ഒട്ടകത്തിന്റെ റബ്ബാണ്, ഈ കഅബത്തിന് ഒരു റബ്ബുണ്ട്. ആ റബ്ബോ ഇന്നലിൽ ഈ കഅബമാകുന്ന വിശുദ്ധ ഗേഹത്തിന് ഒരു നേതാവുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്, അല്ലെങ്കിൽ ഒരു യജമാനനുണ്ട്. ആ യജമാനൻ ആ കാര്യം ഏറ്റെടുത്തോളൂ, എനിക്ക് എന്റെ ഒട്ടകമാണ് എന്റെ പ്രശ്നം, അതെനിക്ക് കിട്ടിയാൽ മതി എന്നായിരുന്നു പറഞ്ഞത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കഅബയെ സംരക്ഷിക്കാൻ വേണ്ടി ഖുർആൻ ഇറക്കിയിട്ട് നിയമങ്ങൾ ഇറക്കിയിട്ട് നബി അയച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്തതായ ഒരു വിഭാഗം ഇവിടെ ജീവിച്ചിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് അള്ളാഹു ഡയറക്റ്റ് ഏറ്റെടുത്തത്. ഇന്നോ അങ്ങനെയല്ല. ഇന്ന് അള്ളാഹു ലോകത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ അക്കാര്യം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമോ അന്തസ്, നിങ്ങൾക്ക് വേണമോ അഭിമാനം, നിങ്ങൾക്ക് ഇവിടെ തല പൊക്കിയിട്ട് അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹം. അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കഅബ സംരക്ഷണത്തിന് വേണ്ടി, മസ്ജിദുൽ നബവി സംരക്ഷണത്തിന് വേണ്ടി, മസ്ജിദുൽ അഖ്സ സംരക്ഷണത്തിന് വേണ്ടി, പുണ്യഭൂമി സംരക്ഷണത്തിന് വേണ്ടി, പള്ളികളുടെ സംരക്ഷണത്തിന് വേണ്ടി, ഇസ്ലാം മുസ്ലിങ്ങളുടെ ചിഹ്നങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കേണ്ടതാണ്, പോരാടേണ്ടതാണ്, ആയുധം ശേഖരിക്കേണ്ടതാണ്, യുദ്ധം ചെയ്യേണ്ടതാണ്, അധ്വാനിക്കേണ്ടതാണ്, പട്ടിണി കിടക്കേണ്ടതാണ്, ഹിജറ പോകേണ്ടതാണ്, എന്തെല്ലാം അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടി വരുന്നുവോ അതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇവിടെ നിന്ദ്യരായി നികൃഷ്ടരായി ജീവിക്കേണ്ടി വരുന്നതാണ്. നിങ്ങൾക്കാണ് അന്തസ്സ, നിങ്ങൾക്കാണ് അഭിമാനം, നിങ്ങളുടെ തലയാണ് നീതി ഉണ്ടാവുക. നിങ്ങളെ അടക്കി വരിക്കുന്നവരോ, നിങ്ങളെ അധീനപ്പെടുത്തുന്നവരോ, നിങ്ങളെ നീചമായി കാണുന്നവരോ, നിങ്ങളെ നികൃഷ്ടമായി കാണുന്നവരോ ലോകത്ത് ഒരു ശക്തിയോ ഉണ്ടാവുന്നതല്ല, ഒരു വ്യക്തിയോ ഉണ്ടാവുന്നതല്ല, ആർക്കും സാധിക്കുന്നതല്ല. ഏത് കാലഘട്ടത്തോളം ഈ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീകളായിട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈമാൻ വേണ്ടയോ, നിങ്ങൾക്ക് ഇസ്ലാം വേണ്ടയോ, നിങ്ങൾക്ക് ഇസ്ലാമിന്റെ മൂലാധാരം വേണ്ടയോ, അതിന്റെ അതിലുള്ളതായ നിയമാവലികൾ നിങ്ങൾ അംഗീകരിക്കുന്നില്ലയോ, അത് ജീവിതത്തിൽ നിങ്ങൾ പകർത്തുന്നില്ലയോ എന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നിട്ട് അന്തസ്സിനെയും അഭിമാനത്തിനെയും അള്ളാഹു മടക്കി വാങ്ങുന്നതാണ്. എന്നിട്ട് അന്തസ്സും അഭിമാനവും സംരക്ഷിച്ച് ജീവിക്കാൻ പറ്റുന്ന വിഭാഗത്തെ വീണ്ടും ശിക്ഷിക്കുന്നതും നിങ്ങളെ നശിപ്പിക്കുന്നതും ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് പകരം പിന്നൊരു വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കുന്നതാണ്. അള്ളാഹ്ക്ക് അതുകൊണ്ടൊരു ദ്രോഹവും വരാനില്ല. നിങ്ങൾ പള്ളി സംരക്ഷണത്തിന് വേണ്ടി മുമ്പിൽ വന്നില്ലെങ്കിൽ, നിങ്ങൾ വിശുദ്ധ വിശ്വാസ വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അനാചാരം ചെയ്യാതെ, ബിദഅത്ത് ചെയ്യാതെ, തട്ടിപ്പ് നടത്താതെ, വെട്ടിപ്പ് നടത്താതെ, തോന്നിവാസം ചെയ്യാതെ അള്ളാഹുവിന്റെ കെൽപ്പ് കഴിവ് മനസ്സിലാക്കിയിട്ട് അള്ളാഹുന് കൊടുക്കേണ്ടത് സർവ ഇബാദത്തിന്റെ ഇനങ്ങളെ അവകാശങ്ങളെ കൊടുത്തുകൊണ്ട് ഒറിജിനൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ച് ജീവിക്കാൻ നിങ്ങൾ ഒരുക്കമില്ലെങ്കിൽ, തയ്യാറില്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കുന്നതും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അന്തസ്സിനെയും അഭിമാനത്തിനെയും ശത്രുക്കൾക്ക് അടിയറവെക്കേണ്ടി വരും. ഈ കാലഘട്ടത്തിലുള്ളതായ മുസ്ലിങ്ങൾക്ക് അനുഭവപ്പെട്ടതുപോലെ സംഭവിച്ചതുപോലെ അള്ളാഹു നമ്മുടെ അന്തസ്സുകളെയും അഭിമാനങ്ങളെയും മടക്കിയെടുക്കാൻ നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ ഹുദൈബിയ്യ സന്ധിയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഹുദൈബിയ്യ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഖസ്വ എന്ന് പറയുന്നതായ ഒട്ടകം കഅബയുടെ ഭാഗത്തിലേക്ക് തെളിച്ചില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഒട്ടകത്തെ കുറിച്ച് സഹാബാക്കൾ, എന്താ റസൂലെ, കഅബയുടെ ഭാഗത്തേക്ക് പോകുന്നില്ലല്ലോ, നാം അംറ ചെയ്യണ്ട എന്നാണോ, എന്താണ് ഖസ്വ അതിന് സംഭവിച്ചു പോയത്, നിങ്ങളുടെ ഒട്ടകത്തിന് എന്ത് സംഭവിച്ചു, അത് ദുഃഖിച്ചോ അല്ലെങ്കിൽ അത് വിഷമിച്ചോ, അത് നിങ്ങളുടെ വാക്ക് പാലിക്കാതിരിക്കുകയാണോ ചെയ്യുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മറുപടിയായിരുന്നു, അല്ല, ഹബസഹ ഹാബിതുൽ ഫീൽ, ആനയെ സ്റ്റോപ്പ് ചെയ്തതായ ആന, അബ്രഹത്തുൽ അസ്റമിന്റെ ആന കഅബയിലേക്ക് പോകുന്നതിനെ തടഞ്ഞതായ അതേ റബ്ബാണ് അതിനെ തടഞ്ഞത്. ആ റബ്ബിന്റെ ഓർഡറാണ്, അല്ലയോ കസുവ ഒട്ടകമേ, മുഹമ്മദ് നബിയുമായിട്ട് ഇന്ന് കഅബയിലേക്ക് പോകരുത്, നിങ്ങൾ മദീനയിലേക്ക് പോയിക്കൊള്ളുക. നിങ്ങൾക്ക് വിജയിച്ചുകൊണ്ട് കീഴടക്കിയും കൊണ്ട് മദീനയെ മക്കയെ റിപ്പബ്ലിക്കാക്കിയും കൊണ്ട് ഫതഹാക്കിയും കൊണ്ട് വരാനുള്ള ചാൻസ് അള്ള തരുന്നുണ്ട് എന്ന അള്ളാന്റെ ഓർഡറായിരുന്നു എന്ന് നബിജുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണുന്നു. ഈ സൂറത്ത് സമാപിച്ചതോടുകൂടി സൂറത്തിൽ ആയത്ത് സൂറത്ത് രണ്ടും അതേസമയത്ത് ഉള്ളടക്കം ഒന്നുമായിട്ടുള്ളതായ ഖുർആനിലുള്ള രണ്ട് സൂറത്ത് ഒന്നായി നാം മനസ്സിലാക്കേണ്ട, ഒന്നായി എന്ന് പറഞ്ഞാൽ സൂറത്ത് ഒന്നല്ല രണ്ട് തന്നെയാണ്, പക്ഷേ ഘടിപ്പിച്ചിട്ടാണ് അതിന്റെ അർത്ഥം കാണാറുള്ളത്. അത് ഈ ഖുർആനിന്റെ അമാനുഷികത്തെ കഴിവിൽപ്പെട്ടതാണ്. ചില സൂറത്തുകൾക്ക് അങ്ങനെയുള്ള പ്രത്യേകതയുണ്ട്. അതിൽ പ്രാക്ടീസുള്ള, അതിൽ അഗ്രഗണ്യന്മാരായ, അതിൽ സ്പെഷ്യലിസ്റ്റ് നേടിയതായ മഹാത്മാക്കൾ അതിനെക്കുറിച്ച് ധാരാളം ഗ്രന്ഥങ്ങളും ധാരാളം വാല്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഫജാലഹും കാസിൻ മഅകൂൽ, നാം ആനയെയും പട്ടാളത്തെയും അവിടെ നശിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അറബികളുടെ പ്രതാപമാകുന്ന, കേന്ദ്രമാകുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, മുസ്ലിം ലോകത്തിന്റെ കേന്ദ്രമാകുന്ന വിശുദ്ധ കഅബ ദേവാലയത്തെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചത്? ലീലാഫി ഖുറൈശ, ഖുറൈശികൾക്ക് കടക വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആഫ്രിക്കക്കാരായ അബ്രഹത്ത് ചക്രവർത്തിയും അബ്രഹത്ത് ചക്രവർത്തിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ റോമൻ ചക്രവർത്തിമാരുമെല്ലാം ഇസ്ലാമിനെ ഭിന്നിപ്പിക്കാൻ, ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പ്ലാനിടുന്ന സമയത്ത് അള്ളാഹു തീരുമാനിച്ചത് അതല്ലാതെ ഈലാഫി ഖുറൈശ, ഖുറൈശികളിൽ ഐക്യമുണ്ടാക്കണം, ഏകീകരിപ്പിക്കണം, ഇസ്ലാമിന് ശക്തി ഉണ്ടാക്കണം, ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തെ ഈ ആധാരമാക്കിയും കൊണ്ട് കെട്ടിപ്പടുത്താനുള്ളതായ ഒരു ഭാവി വരാൻ പോകുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ കാബയുടെ ഉടമകളാകുന്ന കുറൈശികൾ ഇനി വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വേളയിൽ നിങ്ങളൊരു കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രതിനിധിയാകുന്ന അബ്രഹത്തെ കാബയെ തകർത്താൻ വന്നപ്പോൾ ആ കാബയെ സംരക്ഷിക്കപ്പെട്ടത് വാനലോകത്തിൽ നിന്നിട്ടായിരുന്നു. അതുകൊണ്ട് വാനലോകത്തിൽ നിന്നിട്ട് ദൈവത്തിന്റെ അള്ളാഹുന്റെ സ്പെഷൽ കണ്ണുകൊണ്ട് നോക്കിയതായ നാട്ടുകാരാണ് അറബികൾ എന്ന് അവിടെ ഇവർ യാത്ര ചെയ്യുന്നതായ നാട്ടുകാർക്കെല്ലാം ബോധ്യപ്പെടേണ്ടതാണ്. അങ്ങനെ ഇവർ ഇവർ താമസിക്കുന്ന നാടാകുന്ന കാബത്തിന് പുണ്യത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുന്നത് പോലെ ആ നാട്ടിന്റെ ഉടമകളെ പിൻകാലഘട്ടങ്ങളിൽ അവർ റോമിലേക്ക് പോകട്ടെ, പേർഷ്യയിലേക്ക് പോകട്ടെ, യൂറോപ്പിലേക്ക് പോകട്ടെ, എവിടെ പോയാലും അവർക്ക് ബോധ്യമുണ്ടാവേണ്ടതാണ് ഇത് കാബത്തിന്റെ ഉടമകളാണ്, ഇവർ അറബികളാണ്, ഇവർ ഖുർആൻ ഇറങ്ങിയതായ നാട്ടുകാരാണ്, ഇവർ മുഹമ്മദ് നബിയുടെ ഉടമകളാണ്, ഇവരെ ബഹുമാനിക്കേണ്ടതാണ്, ഇവരുടെ മതത്തിന്റെ പിന്നാണ് നിരക്കേണ്ടതാണ്, ഇവരുടെ മതം സത്യമതമാണ് എന്ന ബോധ്യം ഉണ്ടാവാൻ വേണ്ടിയാണ് കൂട്ടരെ കാബയെ അള്ളാഹു സുബ്ഹാനഹു വതാല സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വാനലോകത്തിൽ നിന്നിട്ട് പട്ടാളത്തെ ഇറക്കിയത് എന്ന് അള്ളാഹു പറഞ്ഞതിൽ നിന്നിട്ട് മുസ്ലിം ലോകമേ മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളെ പാഠം പഠിക്കാനുണ്ട് എന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതെ, അമുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം നല്ല മതം ആണ് എന്ന് മനസ്സിലാക്കിയതായ പലവരും ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഉമയ്യത്ത് ബിൻ അബി സൽത്ത് എന്ന വ്യക്തി. ഇസ്ലാം വരുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ സംഭവത്തെ കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് പാട്ട് പാടിയിരുന്നു. ഇന്ന ആയാതു റബ്ബിനാ ബാഖിയാതുൻ മാ യുമാറാ ഫീഹിന്ന ഇല്ലൽ കഫൂറു ഖലഖൽ ലൈല വന്നഹാറ ഫകുല്ലുൻ മുസ്തബീനുൻ ഹിസാബുഹു മഖ്ദൂറു തുമ്മ യജ്ലുൻ നഹാറു റഹീമും ബിമുഹാതിൻ സുആഉഹാ മൻശൂറു حبس الفيل للمغمة حتى صار يهبو كأنه معقور خلفوه ثم ابزعروه جميعا خلفوه ثم ابزعروه جميعا كلهم عظم ساقه مكسور كل دين يوم القيامة عند الله إلا دين الحنيفية بور الدهم ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും ഈ സംഭവം കണ്ടിട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യ ദൈവം ആരാധിക്കാൻ അർഹൻ അവൻ മാത്രമാണ്, അവന്റെ കൽപ്പ് കണ്ടില്ലേ, കഴിവ് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിലുള്ളതായ അത്ഭുതങ്ങളെ മുൻനിർത്തിയും കൊണ്ട് ആ അത്ഭുതങ്ങളെല്ലാം രാത്രി പകൽ പോലത്തെ അത്ഭുതത്തെ പറഞ്ഞ ശേഷം കണ്ടില്ലേ കഅബയെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചത് എന്നൊക്കെ ഈ പദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിഷയം അതല്ല. അദ്ദേഹം അവസാനം പറയുന്ന വാക്കാണ് കുല്ലു ദീനിൻ യൗമൽ ഖിയാമത്തി അൻദല്ലാഹി ഇല്ലാ ദീനുൽ ഹനീഫിയത്തി ബൂറു. പരലോകത്തിൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ മതവും ഫലപ്പെടാത്തതാണ്. വിജയിക്കുന്ന മതം അത് ഏക മതമാണ്, അതാണ് അള്ളാഹുവിന്റെ ഹനീഫിയത്ത് എന്ന് പറയുന്ന മതം അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മതം. പണ്ടതേ അറിയപ്പെടാറുണ്ടായിരുന്നുള്ളൂ, ഇസ്മായിൽ നബിയുടെ മതം, ഇബ്രാഹിം നബിയുടെ മതം. അതിലേക്ക് സൂചന നൽകിയിട്ട് അദ്ദേഹം പാട്ട് പാടിയിരുന്നു. ഞാനെന്തിനാണിത് പറഞ്ഞത്? ആ കാലഘട്ടത്തിൽ ജീവിച്ചതായ ബുദ്ധിജീവികളിൽ, സാഹിത്യകാരന്മാരിൽ, കവികളിൽ ഏറ്റവും വലിയ വലിയ ആൾക്കാരൊക്കെ ഈ സംഭവം കണ്ടിട്ട് ഞെട്ടിപ്പോയിരുന്നു, എന്നിട്ട് പാട്ട് പാടിപ്പോയിരുന്നു ഈ കാബയെ സംരക്ഷിച്ച റബ്ബുൽ ഇസ്സത്തിന്റെ കഴിവിനെ സ്ഥാപിച്ചുകൊണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. അതെ, നാം ഇന്ന് കഴിഞ്ഞ ക്ലാസ് സമാപിച്ചപ്പോൾ എത്തിയത് ഇവിടെ, അഥവാ മക്കയുടെ പരിസരത്തിൽ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അഥവാ പുതുമുഖങ്ങളായ മഹാത്മാക്കൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാം ഇവിടെ വർഷങ്ങളായി ചർച്ച ചെയ്തു വരുന്നത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം എന്ന വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത ചരിത്രം എന്ന വിഷയം കഴിഞ്ഞ റബിയുൽ അവ്വൽ മാസത്തിലല്ല, അതിനു മുമ്പത്തെ റബിയുൽ അവ്വൽ മാസത്തിൽ നാം ചർച്ച ചെയ്യാൻ ആരംഭിച്ചതാണ്. അത് രണ്ടല്ല മൂന്നല്ല, എത്ര റബിയുൽ അവ്വലിലേക്ക് എത്തിയാലും പഠിക്കേണ്ടതുപോലെ റസൂലിന്റെ ഹിസ്റ്ററി പഠിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല എന്ന് നാം പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം ഇന്നുവരെ തീർത്തിട്ടില്ല, ഇതുവരെ റസൂൽ ജനിക്കപ്പെട്ടിട്ടുമില്ല. നമ്മുടെ ഹിസ്റ്ററിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിലേക്ക് രണ്ടു വർഷത്തിൽ ഒന്നര വർഷമായിട്ട് നാം എത്തിയിട്ട് തന്നെയില്ല. ഇനി ജനിക്കാൻ വരുന്നുണ്ട്, ജനിച്ച ശേഷം യുദ്ധങ്ങൾ നടക്കാൻ വരുന്നുണ്ട്, ജനിച്ച ശേഷം പ്രബോധനം നടക്കാൻ വരുന്നുണ്ട്. എന്തെല്ലാം നമുക്ക് പറയാനും കേൾക്കാനും ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ ഭൂജാതനാകുന്നതിന് ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ഹുസാ ഗോത്രക്കാർ ഇവിടെ, അഥവാ ഹിജാസിലേക്ക് വന്നിട്ട് അവര് ഇവിടെ ഉണ്ടായിരുന്ന ജുർഹും ഗോത്രക്കാരോട് പോരാടിയിട്ട് ജുർഹും ഗോത്രക്കാരെ ഇവിടെ നിന്ന് നാടുകയറ്റി അയച്ചു എന്ന സംഭവം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നാം സംസാരം അവസാനിപ്പിച്ചിരുന്നത്. അങ്ങനെ ജുർഹും ഗോത്രക്കാരുടെ നേതാവ് ഇനി നമ്മുടെ പ്രതാപം മക്കയിൽ ഇലോഹിജാസിലോ കിട്ടുകയില്ല എന്ന് കണ്ടപ്പോൾ കഅബയുടെ അകത്തിലുണ്ടായിരുന്നതായ സ്വർണം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായ മാനുകളെ, നമ്മുടെ പറഞ്ഞല്ലോ സ്വർണം കൊണ്ടുണ്ടാക്കപ്പെട്ടതായ മാനുകൾ കഅബയിലേക്ക് പണ്ട് സമ്മാനിക്കപ്പെടാറുണ്ടായിരുന്നു. ആ മാനുകളെ എടുത്തിട്ട് അതുപോലെ ഹജർ അസ്വദിനെയും എടുത്തിട്ട് സംസം കിണറിലേക്ക് വലിച്ചെറിയുകയും സംസം കിണർ മൂടുകയും ചെയ്തിട്ടായിരുന്നു ജുർഹും ഗോത്രക്കാർ ഈ നാട്ടിനോട് ഇവിടെ വാങ്ങിയിരുന്നത്. പിന്നെ അവിടെ ഭരണം ആരംഭിച്ചത് ഖുസാ ഗോത്രക്കാരായിരുന്നു. ഖുസാ ഗോത്രക്കാര് ഇവിടെ കീഴടക്കുകയും ഹിജാസ് പട്ടണം കംപ്ലീറ്റ് ആ നാടുകൾ മുഴുവനും നജിദുകളും ഹിജാസുകളും, നജിദ് എന്ന് പറഞ്ഞാൽ അന്നത്തെ നജിദ് അല്ല, പിന്നെയോ പൊങ്ങി നിൽക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലേക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹു അലം. കാരണം നജിദ് എന്ന വാക്കിന്റെ അർത്ഥം പൊക്കമുള്ള നാടുകൾക്കൊക്കെ നജിദ് എന്നാണ് പറയുക, പൊക്കമുള്ള സ്ഥലങ്ങൾക്കൊക്കെ അറബി ഭാഷയിൽ നജിദ് എന്നാണ് പറയുക. فلما هبطنا بطن مرج تخزعت خزاعة منا في حلول كراشري حمت كل واد من تهامات واهتمت بعم القنا والمراهفات البواتري فحلت أكاريسا وشتت قنابلا على كل حي بين نجد وساحلي نفوا جرهما عن بطن مكة واهتبوا لعزي خزائي سديد الكواهلي. അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചതായ അൻസാരികളായ, അൻസാരികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അൻസാരികളിലേക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന വിഭാഗമാകുന്ന അന്നത്തെ കാലഘട്ടത്തിലെ തകർത്തി നാടുകളെ തകർത്തി ഇവിടെ പ്രതാപമുണ്ടാക്കി ഇവിടെയുള്ളതായ കടൽ തീരത്തെയും ഉയർന്ന പൊങ്ങി നിൽക്കുന്ന പട്ടണത്തെയുമെല്ലാം അവർ കീഴടക്കി എന്ന് കവി പാടുന്നതായിട്ട് കാണാം. അദ്ദേഹത്തിന്റെ മുടിയെയും താടിയെയുമെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ധരിച്ചതായ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രമാണ്. ഇസ്ലാമിന്റെയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് താടിയിൽ മുടിയുണ്ട് എന്നതും ആ മുടി കറുത്ത വെട്ട് വെളുത്തു പോയപ്പോൾ അതിനെ നഷ്ടപ്പെടുത്താതെ കളയാതെ അതിനെ സ്ത്രീ അവിടെ നിർത്തലാണ് ഉത്തമം. അള്ളാഹുവിന്റെ റസൂല് കുറെ നൂറ്റാണ്ടുകൾ അവർ ഇവിടെ ഭരണം നടത്തിയിരുന്നു. എത്രത്തോളം ഖുസാ ഗോത്രക്കാർ അവരുടെ അവസാനത്തിലെത്തിയ വ്യക്തിയാകുന്ന ഖുസാ ഗോത്രക്കാർ ഇവിടെ നൂറ്റാണ്ടുകൾ ഭരിച്ചു. അവരുടെ കൂടെ സഹായകന്മാരായിട്ട് ആരാ ഉള്ളത്? നമുക്ക് പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഖുസായികൾക്ക് ഇവിടെ ഭരണകൂടം കൊടുക്കാൻ വേണ്ടി അവരെ സഹായിച്ചത് ആരാണ്? ഇസ്മായിൽ നബി ഇസ്ലാമിന്റെ മക്കളാകുന്ന അദ്നാനികൾ. അദ്നാനികൾ ഉണ്ടല്ലോ, ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടികൾ, ഇസ്മായിൽ നബിയുടെ പേരക്കുട്ടികൾ, അള്ളാഹു റസൂലിന്റെ വലിയാപ്പമാരായ മഹാത്മാ ആൾക്കാരെ, ആ ആൾക്കാരായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ജുർഹുമികൾ പരാക്രമികളായതുകൊണ്ട് ജുർഹുമികളെ നാട് കടത്താൻ വേണ്ടിയിട്ട് ഖുസായികളായിരുന്നാൽ വിരോധമില്ല എന്ന് തോന്നിപ്പോയത് കൊണ്ട് ഇവരെ സഹായിച്ചിട്ട് അവരെ പുറത്താക്കി. എന്നിട്ട് ഖുസായികൾ ഭരിച്ചു. ഖുസായികളുടെ അവസാനത്തെ വ്യക്തിയാകുന്ന, അവിടേക്ക് എത്തിയിട്ടില്ലെങ്കിലും സംഗതി മനസ്സിലാക്കാൻ വേണ്ടി, ഖുസായികളുടെ കൂട്ടത്തിൽ അവസാനത്തെ വ്യക്തിയാകുന്ന ഖലീൽ ഇബ്നു ഹിർശി ഇബ്നു സലീം അൽ ഖുസായി എന്ന വ്യക്തിയാണ്, വ്യക്തിയുടെ മകളെയാണ് ഖുസൈബ് ഇബ്നു കിലാബ് അവസാനം കല്യാണം കഴിച്ചത്. ആരാണ് ഖുസൈബ് ഇബ്നു കിലാബ്? മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദുൽ മനാഫ് ബിൻ ഖുസൈബ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അഞ്ചാമ്പത്തെ വാപ്പ ഖുസൈയ് കല്യാണം കഴിച്ചത് ഖുസാഅ ഗോത്രക്കാരിൽ നിന്നിട്ട് അവസാനത്തെ വ്യക്തിയും എന്ന് പറഞ്ഞ ഭരണകൂടത്തിൽ നേതൃത്വത്തിൽ ഇവിടെ അവസാനത്തെ വ്യക്തിയുടെ മകളെയാണ് കല്യാണം കഴിച്ചത്. ആ മകളിൽ നിന്നിട്ട് പ്രസവിക്കപ്പെട്ട ആളായിരുന്നു നാല് മക്കൾ, അബ്ദുദ്ദാർ എന്നും അബ്ദുൽ ഉസ എന്നും അബ്ദാ എന്നും അബ്ദു മനാഫ് എന്നും. അപ്പോൾ അള്ളാഹു റസൂലിന്റെ നാലാമത്തെ വാപ്പ അബ്ദു മനാഫ് ഈ ഖുസൈയ് അവരിൽ നിന്നിട്ട് കല്യാണം കഴിച്ചതായ മകളിൽ നിന്നിട്ട് ഉണ്ടായതാണെന്ന് മനസ്സിലായി. അപ്പോൾ അള്ളാഹു റസൂലിന്റെ നാലാമത്തെ വാപ്പ വരേക്കും നാം എത്തിക്കഴിഞ്ഞു എന്നർത്ഥം. അതെ, ഖുസാഅക്കാര് 300 വർഷങ്ങളോളം അവിടെ ഭരണകൂടം നടത്തിയിരുന്നു. എവിടെ? ഹിജാസ് എന്ന് പറയുന്ന പട്ടണത്തിൽ. എന്നിട്ടോ ഒരഭിപ്രായത്തിൽ 500 വർഷം വരേക്കുമെന്നുമുണ്ട്. ഏതായാലും അവര് ഹുസാക്കാര് ജുർഹുമികളെ പോലോത്ത തോന്നിവാസികൾ തന്നെയായിരുന്നു എന്ന് മാത്രമല്ല, ജുർഹുമികളെക്കാളും ഗതികെട്ടവരായിരുന്നു, ജുർഹുമികളെക്കാളും മടക്കായിരുന്നു ഹുസാക്കാർ യഥാർത്ഥത്തിൽ. എന്തുകൊണ്ട്? അവരുടെ കാലഘട്ടത്തിലാണ് ഇവിടെ ഏറ്റവും വലിയ ദുൽമുണ്ടായത്. മക്കയിൽ ഏറ്റവും വലിയ ഇത്ലാഖൻ ദുൽമി എന്ന് ഇസ്ലാമിൽ പറയുന്ന ദുൽമുണ്ടല്ലോ, അതുണ്ടായത് അവരുടെ കാലഘട്ടത്തിലാണ്. ഹുസാക്കാർ ധരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് അതെന്തുകൊണ്ട്? ഹുസാഅക്കാരുടെ നേതാക്കന്മാരിൽ ഒരു വ്യക്തിയുടെ പേരാണ് അംറുബ്നു ലുഹൈനെ കുറിച്ച് ഇവിടെ നമ്മുടെ സ്ഥിരം ക്ലാസ് കേൾക്കുന്ന മഹാത്മാക്കൾക്ക് കേട്ട് പരിചയമുള്ള പേരാണത്. കാരണം സൂര്യഗ്രഹണ നമസ്കാരം എന്ന പേരിൽ ഇവിടെ ഒന്നോ രണ്ടോ കേസറ്റുണ്ട്. അതിൽ കൂടി മനസ്സിലാക്കാം ഈ വ്യക്തിയുടെ പള്ള വയറുണ്ടല്ലോ, ഈ വേറിങ്ങനെ വരതിയിട്ട് നിറകത്തിൽ അദ്ദേഹം വലിച്ചു നടക്കുന്ന കാഴ്ച. ഞാൻ സൂര്യഗ്രഹണ നമസ്കാരം നമസ്കരിക്കുമ്പോൾ നിറകത്തിൽ ഞാൻ അവനെ കണ്ടു എന്ന് നബിയുന മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. അവൻ ആരാണ്? ഈ പറയുന്ന മക്ക ധരിച്ച നേതാക്കളിൽ ഒരു നേതാവാണ്. എന്താണ് അവൻ ചെയ്ത തെറ്റ്? എന്താണ് അവൻ ചെയ്ത കുറ്റം? അവനാണ് അറബികളുടെ ഇടയിൽ ആദ്യമായിട്ട് ശിർക്ക് എന്ന് പറയുന്ന മാരകമായ രോഗം, ഏറ്റവും വലിയ ക്യാൻസർ രോഗം കൊണ്ടുവന്നവൻ. അവന് മുമ്പ് ആരും തന്നെ ഇവിടെ ശിർക്ക് ചെയ്തിരുന്നില്ല. ഇവിടെ ജീവിച്ചിരുന്നവർ ഈ ഹുസാഇകളുടെ കാലഘട്ടത്തോളം ഇവിടെ എന്ത് പരാക്രമം നടന്നിട്ടുണ്ടെങ്കിലും ആരും ബിംബാരാധകന്മാരുണ്ടായിട്ടില്ല. എല്ലാവരും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഇസ്ലാമിന്റെയോ ഇസ്മായിൽ നബി ഇസ്ലാമിന്റെയോ മതത്തിന്റെ അവശിഷ്ടത്തിന്റെ പിന്നിൽ ജീവിക്കലായിരുന്നു പതിവ്. ഏകദൈവ വിശ്വാസം അവരുണ്ടായിരുന്നു, ബിംബാരാധന അവരിൽ ഉണ്ടായിരുന്നില്ല. കണ്ടതിനെയും കേട്ടതിനെയും പൂജിക്കുക എന്ന കല്ലുകരട് കാഞ്ഞരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കം പാമ്പ് വരെയും അല്ലെങ്കിൽ തുളസി പൂജ വരെയും നടത്തുന്ന വിഭാഗമുണ്ടല്ലോ, അത് അവർക്ക് അറിയുകയില്ലായിരുന്നു. അതാരംഭിച്ചതാരാണ്? ഹുസാഅ ഗോത്രക്കാരാണ് ആദ്യമായിട്ട് അത് ആരംഭിച്ചിരുന്നത്. അവൻ യഥാർത്ഥത്തിൽ സഹിഹായ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണുന്നു അവൻ ഇവിടെ വലിയ പ്രതാപം നേടിയ വ്യക്തിയായിരുന്നു, വലിയ കഴിവും കൽപ്പുമുള്ള ആളായിരുന്നു. എത്രത്തോളം? 20 ഒട്ടകത്തിന്റെ കണ്ണ് തുളച്ച വ്യക്തിയാണ് അദ്ദേഹം. എന്താണ് അതിന്റെ പ്രത്യേകത? പൊട്ടിക്കുക, അതിനെ നഷ്ടപ്പെടുത്തുക. 1000 ഒട്ടകം ഒരാൾക്ക് കിട്ടിയാൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരൊട്ടകത്തിന്റെ കണ്ണിടിച്ച് പൊട്ടിക്കുന്നതാണ്. അപ്പൊ 20 ഒട്ടകത്തിന്റെ കണ്ണിടിച്ച് പൊട്ടിക്കുമ്പോ എത്ര ഒട്ടകം അവനുണ്ട്? 20,000 ഒട്ടകം. 20,000 ഒട്ടകത്തിന്റെ ഉടനെയായിരുന്നു എത്രത്തോളം ഹാജിമാർക്ക് പണ്ട് തന്നെ ഹജ്ജുണ്ടല്ലോ, ഹജ്ജ് പണ്ട് തന്നെ ഉണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങി വെച്ചല്ലേ. ഹാജിമാർക്ക് ഹജ്ജ് വേളയിൽ ഒരവസരത്തിൽ 10,000 ഒട്ടകത്തെ അവൻ അറുത്തിരുന്നു. അവൻ അവിടെ ഹരീസ എന്ന് പറയുന്നതായ പ്രത്യേക സാധനവും അതുപോലെ ഹാജിമാർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളും എല്ലാം അവൻ വെറുതെ കൊടുക്കാറുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അംറുബ്നു ലുഹൈ എന്ന് പറയുന്നതായ വ്യക്തി, അംറുബ്നു മാലിക്ബ്നു ലുഹൈ എന്ന് പറയുന്ന വ്യക്തി, അവൻ ഒരവസരത്തിൽ അവൻ നേതാവായത് കാരണത്താൽ ശാമിലുള്ളതായ റോമൻ ചക്രവർത്തിമാരുടെ നേതാക്കളുടെ നാട്ടിലേക്ക് ഒരവസരത്തിൽ യാത്ര ചെയ്തപ്പോൾ ബൽഖാൽ പട്ടണത്തിലേക്കെത്തി. അവിടെ ഇംലാത്ത് എന്നോ ഉമൈലീത്ത് എന്നോ പേരിൽ അറിയപ്പെടുന്നതായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേരമക്കളിൽ ഒരാളെ അവിടെ കാണാൻ സാധിച്ചു. ആ നാട്ടുകാരൻ, ആ നാട്ടുനേതാവ്, ആ നാട്ടുമൂപ്പൻ അവിടെ ബിംബാരാധന നടത്തുന്നതായിട്ട് കണ്ടു. ബിംബാരാധന നടത്തുന്ന കണ്ടപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി ഇസ്ലാമിന്റെയും മതത്തിന്റെ പിന്നിൽ മാത്രം ജീവിക്കുന്നതായ മക്കാരുടെ നാട്ടിൽ നിന്നിട്ട് അവിടേക്ക് പോയപ്പോൾ അവിടെയുള്ളതായ പ്രതാപവും അവിടെയുള്ളതായ ആ ഭരണകൂടവും അവിടെയുള്ളതായ കൊട്ടാരവും അവിടെയുള്ളതായ സിംഹാസനവും എല്ലാമെല്ലാം അവൻ കണ്ടപ്പോൾ ഓ ബിംബാരാധനക്കാരായ ഇവർക്ക് ഇതെല്ലാം നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന ജോലി നല്ല ജോലിയായേക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് ഈ നേതാവ് അവിടെ പോയപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ബിംബങ്ങളിൽ നിന്നിട്ട് ഒരു ബിംബത്തെ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ നിങ്ങൾ ചെയ്യുന്നത് പോലെ ഞങ്ങളും കാട്ടാമായിരുന്നേനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹുബൽ എന്ന് പറയുന്നതായ ഒരു ബിംബത്തെ അവരവിടെ നിന്ന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ വിശുദ്ധ ഹിജാസിൽ വിശുദ്ധ കാബ സ്ഥിതി ചെയ്യുന്നതായ നാട്ടിൽ ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹിസലാം കാബം കെട്ടിയതിന്റെ ശേഷം ആദ്യമായിട്ട് ബിംബത്തെ കടത്തിയിരുന്നത് ഈ വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഇവന്റെ വയറ് വലിച്ചുകൊണ്ട് അവൻ നരകത്തിൽ സഞ്ചരിക്കുന്നതായിട്ട് ഞാൻ ഇവിടെ സൂര്യഗ്രഹണ നമസ്കാരം നമസ്കരിച്ചപ്പോൾ അവനെ ഞാൻ നരകത്തിൽ കണ്ടു എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് സഹീഹായ ഹദീസിൽ കാണാം. ബിംബാരാധന അവിടുന്നാണ് ആരംഭിക്കുന്നത് ഈ നാട്ടിൽ. എവിടെ? ഹിജാസിൽ. എവിടെ? മക്കയിൽ. സഹീൽ ബുഖാരിയിൽ കാണാം. ഇത് യഥാർത്ഥത്തിൽ നാം പറഞ്ഞല്ലോ, എവിടുന്നാണ് മൂപ്പർ കൊണ്ടുവന്നത്? നൂഹ് നബി അലൈഹി സ്ലാമിന്റെ പേര മക്കളാകുന്ന ഉമൈലിത്ത് എന്നോ അമാലിത്ത് എന്നോ പേരിൽ ബൽഹ പട്ടണത്തിൽ കണ്ട നേതാക്കളിലൂടെയാണെന്ന് പറഞ്ഞല്ലോ. നൂഹ് നബി അലൈഹി സ്ലാമിന്റെ നാട്ടുകാരെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ നൂഹ് നബി അലൈഹി സ്ലാമിന്റെ പേരമക്കൾ എന്ന് പറയുമ്പോഴും നമുക്ക് മനഃപ്പാടമുണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരം വരുന്നതായ മഹാത്മാക്കൾക്ക് മനഃപ്പാടമുണ്ട്. ഞാൻ മറ്റുള്ളവരെ അവഗണിക്കുകയല്ല ചെയ്യുന്നത്, പക്ഷെ നാം സ്ഥിരം പറയാറുള്ള അല്ലെങ്കിൽ സാധാരണ പറയാറുള്ള കാര്യമായതുകൊണ്ടാണ്. എന്താണത്? ലോകത്തിൽ ആദ്യമായിട്ട് ബിംബാരാധന ലോകത്തെ ലോകാടിസ്ഥാനത്തിൽ ആഗോള അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ആരാണ് ആദ്യം ചെയ്തത്? നൂഹ് നബിന്റെ സമുദായം അല്ലേ. മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസലാം ഈ ഭൂമുഖത്തിലേക്ക് ഇറങ്ങിയതിന്റെ ശേഷം നൂഹ് നബി അലൈഹിസലാമിന്റെ കാലഘട്ടം വരേക്കും ആരും തന്നെ ബിംബാരാധന നടത്തിയിരുന്നില്ല, ശിർക്ക് ചെയ്തിരുന്നില്ല. നൂഹ് നബി അലൈഹിസലാമിന്റെ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് അവിടെയുള്ള ജനങ്ങൾ ശിർക്ക് ആരംഭിച്ചതെന്ന് ആര് പറയുന്നു? ഖുർആൻ പറയുന്നു. ആര് പറയുന്നു? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഖുർആൻ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണം നൽകാൻ വേണ്ടിയിട്ട് സഹാബാക്കൾ പഠിപ്പിച്ചതായിട്ട് മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്ത സഹീഹ് ബുഖാരിയുടെ ഹദീസ് നാം ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വിഷയത്തോട് ബന്ധിക്കുന്നതായതുകൊണ്ട് വീണ്ടും ഞാനത് മടക്കി പറയുകയാണ്. മഹാനായ ഇമാം ഇബ്നു അബ്ബാസ് പറയുകയാണ്, സഹീഹ് ബുഖാരിയിലാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, 4920 നമ്പർ. എന്തിന്റെ നമ്പർ? ഹദീസിന്റെ നമ്പർ. പെട്ടെന്ന് ഹദീസ് കിട്ടാൻ വേണ്ടിയാണ്. ബുഖാരി മറിച്ചു നോക്കുമ്പോൾ എവിടെയാണ് പരിശോധിക്കേണ്ടത്? മൂപ്പർ പറഞ്ഞ കാര്യം നമ്മുടെ നാട്ടുകാർ പറയാത്ത, നമ്മുടെ മുസ്ലിംമാർ പറയാത്ത, പൊളിപ്പിച്ചു വെക്കുന്ന കാര്യം മൗലവി പറഞ്ഞല്ലോ, അത് ഇല്ലാത്തത് പറഞ്ഞ് തടിയെത്തിയായിരിക്കും എന്നാരും മനസ്സിലാക്കരുത്. അല്ല, നമ്പർ പിടിച്ചോളി. 4920 നമ്പർ ഹദീസ് നോക്കിയാൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സഹീൽ ബുഖാരിയിലാണ് കേട്ടോ പറയുന്നു. എന്താണ് സംഭവം? നൂഹ് നബി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ബിംബാരാധന ആരംഭിച്ചത്. അവിടെ നിന്നിട്ടാണ് അറബികളിലേക്ക് ബിംബാരാധന ഉടലെടുത്തത്. ആദ്യമായിട്ട് അറബികൾ നിന്നിട്ട് വുദ്ദ് എന്ന് പറയുന്ന ഗോത്രക്കാര് അവിടെ സോറി അറബികൾ നിന്നിട്ട് കൽബ് എന്ന് പറയുന്ന ഗോത്രക്കാര് വുദ്ദ് എന്നതായ ബിംബത്തെ ദൈവമാക്കി അംഗീകരിച്ചു. കൽബ് ഗോത്രത്തിന്റെ പേരാണ്. അതുപോലെ തന്നെ ദോമത്തുൽ ജന്തൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവർ ആ ബിംബത്തെ സ്ഥാപിച്ചിരുന്നത്. എന്ന് പറയുന്ന ബിംബത്തെ ഹുസൈലികൾ ബിംബമാക്കി ഉപയോഗിച്ചിട്ട് അവരുടെ നാട്ടിൽ അവർ ബിംബാരാധന നടത്തിയിരുന്നു. യഹൂസ് എന്ന് പറയുന്ന ബിംബത്തെ മുറാദ് ഗോത്രക്കാരും അതുപോലെ തന്നെ പിന്നെ അതിനുശേഷം ബനീ ഖതീഫ് ഗോത്രക്കാരും പിന്നെ അതിനുശേഷം യമനികളും ബിംബമായി ഉപയോഗിച്ചിരുന്നു. യഹൂഖ് എന്ന് പറയുന്നതായ ബിംബത്തെ ഹമദാനികളും നസർ എന്ന് പറയുന്നതായ ബിംബത്തെ ഹെമ്യർ എന്ന് പറയുന്ന വർഗവും ബിംബമായി അംഗീകരിച്ചിരുന്നു. എന്നിട്ടോ ശ്രദ്ധിച്ച് കേൾക്കണം, എന്തിനാ ബിംബങ്ങളുടെ പേര് മാപ്പളമാരാകുന്ന മുസ്ലിംകളാകുന്ന ഞങ്ങളുടെ മുമ്പിൽ പറയുന്നത് മൗലവി? അത് ബിംബാരാധകന്മാരെ ബാധിക്കുന്നതല്ലേ എന്നാരും തെറ്റിദ്ധരിച്ചു പോകരുത്. മഹാനായ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിശദീകരണം നൽകുകയാണ്. ഈ നിങ്ങൾ കേട്ടതായ ബിംബം യഥാർത്ഥത്തിൽ കല്ലല്ല, യഥാർത്ഥത്തിൽ ബിംബമല്ല. പിന്നെയോ ഈ ബിംബങ്ങൾ റിജാലുൻ സാലിഹീൻ, നൂഹ് നബി അലൈഹി സ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചതായ സാലിഹീങ്ങളായ ഔലിയാക്കന്മാരായിരുന്നു. എന്താണ്? ഇവർ ഔലിയാക്കന്മാരാണ്, ഇവർ സാലിഹീങ്ങളാണ്. സാലിഹീങ്ങളായ ഔലിയാക്കന്മാര് മരിച്ചുപോയ ഔലിയാക്കന്മാര് വെറും പ്രതാപമുള്ളവരും ഔലിയാക്കന്മാരും സാലിഹീങ്ങളും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവരും അല്ലാഹുവിലേക്ക് അടുത്തവരുമായി കണ്ടപ്പോൾ അവരെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് അവരുടെ പേരിൽ പ്രതിമ ഉണ്ടാക്കി വെച്ച് അതിനുശേഷം അവർ മരിച്ചപ്പോൾ ഈ പിശാചിന്റെ വഴി അനുസരിച്ച് ഇതിലീസിട്ട് കൊടുത്ത വഴി അനുസരിച്ചിട്ട് അവരോട് നമുക്ക് ചോദിക്കാം, അള്ളഹാനോട് ചോദിക്കുന്നതിന് പകരം നമുക്ക് നമ്മെ കാക്കണേ യഹൂസേ, കാക്കണേ ഉദ്ദേ, കാക്കണേ നസ്രേ എന്ന് പറഞ്ഞിട്ട് ഈ മഹാത്മാക്കളുടെ ബിംബത്തിന്റെ മുമ്പിൽ, മഹാത്മാക്കളുടെ പ്രതിമയുടെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് ചോദിക്കാമെന്ന് അവർ തീരുമാനിച്ച്. എന്നിട്ട് അവർ അവിടെ വെച്ചിട്ട് ബിംബാരാധന ആരംഭിച്ചു. ആരാധിക്കുക എന്ന് പറയുന്നതിന്റെ ഏറ്റവും മെയിൻ ഭാഗം പ്രാർത്ഥനയാണെന്ന് അനുശേദ്യ നേതാവായ ജീവിതത്തിൽ കളവ് പറയാത്ത നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചതാണ്, ആരാധന എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെയാണ് ആരാധന എന്നതും, പ്രാർത്ഥനയുടെ മജ്ജ ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന എന്ന് പറയുന്നതും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞ വാക്ക് നാം ഇവിടെ ദശക്കണക്കിൽ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എന്താണ് നാം ഈ ബുഖാരിയുടെ ഹദീസ് കൊണ്ട് മനസ്സിലാക്കിയത്? ബിംബാരാധന നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചത് സാലിഹീങ്ങളുടെ ബിംബത്തിലൂടെയാണ്. സാലിഹീങ്ങളെ ബഹുമാനിച്ച് ആദരിച്ചിട്ട് ഊടി കഴിയുമ്പോൾ അതെന്താകുന്നു? ശിർക്കായി മാറുന്നു. സാലിഹീങ്ങളെ ബഹുമാനിക്കണം, ആദരിക്കണം. പക്ഷേ നാം ഇവിടെ പറയാറുണ്ട്, കത്തി പൊന്നിന്റേതാണെങ്കിലും സ്വർണത്തിന്റേതാണെങ്കിലും പള്ളയിൽ കത്തി കൊണ്ട് കുത്താൻ പറ്റില്ല, മരിച്ചു പോകും. അള്ളാന്റെ ഔലിയാക്കന്മാരല്ലേ, അള്ളാന്റെ സാലിഹീങ്ങളല്ലേന്ന് വിചാരിച്ചിട്ട് അള്ളാഹ് കൊടുക്കുന്ന അവകാശം അവർക്ക് കൊടുക്കാൻ പാടുണ്ടോ? അള്ളാഹ്ക്ക് നേർച്ചയാക്കും പോലെ ഔലിയാക്കന്മാർക്ക് നേർച്ചയാക്കാൻ പാടുണ്ടോ? അള്ളാഹ്ക്ക് വേണ്ടി അറക്കും പോലെ ഔലിയാക്കന്മാർക്ക് അറക്കാൻ പാടുണ്ടോ? അള്ളാഹിനോട് ചോദിക്കും പോലെ അവരോട് ചോദിക്കാൻ പാടുണ്ടോ? ഇല്ല. എന്താ സംഭവിക്കുക? സ്വർണത്തിന്റെതല്ലേ കത്തി എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ കുത്തിയതുപോലെ മരിച്ചു പോകും. കത്തി മുറിക്കാനുള്ളതാണ്, അത് സ്വർണമായിരുന്നാലും വെള്ളിയായിരുന്നാലും. എന്നതുപോലെ ഔലിയാക്കന്മാർ നമ്മുടെ നേതാക്കളാണ്, സാലിഹീങ്ങളാണ്, മഹാത്മാക്കളാണ്, ആദരിക്കേണ്ടവരാണ്, ബഹുമാനിക്കേണ്ടവരാണ്, അനുകരിക്കേണ്ടവരാണ്, അനുസരിക്കേണ്ടവരാണ്. അവർ ജീവിച്ചതുപോലെ നാം ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് സാലിഹീങ്ങളുടെ കഥ ഖുർആനിൽ പറഞ്ഞപ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞത്? അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ലക്ഷത്തോളം നബിമാർ വന്നിട്ടുണ്ട്, അതിൽ നിന്നിട്ട് പലരുടെയും കഥകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലരുടെയും കഥ ഞാൻ പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഞാൻ കഥ പറഞ്ഞ കൂട്ടത്തിൽ 25 പേരുടെ കഥ പറഞ്ഞിട്ടുണ്ട്. അവരല്ലാത്ത മറ്റ് സാലിഹീങ്ങളുടെ കഥയും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഉലായികല്ലദീന ഹദല്ലാ, ഇവർ അല്ലാഹ് സന്മാർഗത്തിലേക്ക് നയിച്ചവരാണ്. അതുകൊണ്ട് മുസ്ലിം ലോകമേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളെ, അവരുടെ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചോ എന്ന പറഞ്ഞത്, നിങ്ങൾ അവർക്ക് വേണ്ടി അർത്ഥോ എന്ന പറഞ്ഞത്, നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഒരു നർത്തിക്കോ എന്ന പറഞ്ഞത്, നിങ്ങൾ അവർക്ക് വേണ്ടി നേർച്ച നർത്തിക്കോ എന്ന പറഞ്ഞത് അല്ല. പിന്നെയോ, ഞാൻ ഈ പറഞ്ഞതായ ഹിസ്റ്ററിയുടെ ഉടമകളായ നബിമാരുണ്ടല്ലോ, ലോകത്തുള്ള ഔലിയാക്കന്മാരുടെ നേതാക്കൾ, ലോകത്തുള്ള സാലിഹീങ്ങളുടെ നേതാക്കൾ, ലോകത്തുള്ളതായ ആരിഫീങ്ങളുടെ നേതാക്കൾ, ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ നേതാക്കൾ, ലോകത്തുള്ള മുത്തഖീങ്ങളുടെ നേതാക്കൾ, അങ്ങനെയുള്ള നേതാക്കളാകുന്ന എന്നിലേക്ക് അടുത്ത മഹാത്മാക്കളാകുന്ന അമ്പ്യാക്കളുണ്ടല്ലോ, ഈ അമ്പ്യാക്കൾ ആരാണെന്നറിയാമോ? ഞാൻ സന്മാർഗത്തിലേക്ക് നയിച്ചവരാണ്, ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ കൂടെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹ് പറയുന്നു, ഫബിഹുദാഹു മുക്തദി, അവർ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കുക, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നല്ല. അതങ്ങനെ തന്നെ അടിവരെ ഇട്ടിട്ട് മനസ്സിലാക്കണം. എന്നാലേ ഈമാനോടുകൂടി മരിക്കാൻ പറ്റുകയുള്ളൂ, എന്നാലേ ഒറിജിനൽ അഹ്ലു സുന്നത്തിൽ ജമാഅത്തിൽ പെടാൻ പറ്റുകയുള്ളൂ, എന്നാലേ സ്വർഗത്തിൽ കടക്കാൻ കഴിയുള്ളൂ, എന്നാലേ മരിക്കുന്ന സമയത്തിൽ മലക്കിൽ ഇറങ്ങിയിട്ട് നമ്മളെ നമ്മുടെ മുമ്പിൽ വരുന്നതായ പിശാചിനെ ദൂരപ്പെടുത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലിയിട്ട് മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ ഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണ് ബിംബാരാധന ആദ്യം ആരംഭിച്ചതുകൊണ്ട് ആ ബിംബാരാധനയുടെ ഉടമകളുടെ പേരക്കുട്ടികൾ എന്നിട്ട് ഒരാളെ ഇദ്ദേഹം കണ്ടു. ആര്? അംറുബ്നു മാലിക് ബിനു ലുഹൈ എന്ന് പറയുന്ന വ്യക്തി കണ്ടു. അവിടെ നിന്ന് ഹുബൽ എന്ന് പറയുന്ന ബിംബത്തെ കൊണ്ടുവന്നു. ഹുബൽ എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചരിത്രത്തിൽ. എവിടെയാണത്? ഉഹദ് രണാങ്കളത്തിൽ വെച്ചിട്ട് അബൂ സുഫിയാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അബൂ സുഫിയാൻ കാഫറാണപ്പോൾ, കാഫറായ അബൂ സുഫിയാൻ യുദ്ധം ചെയ്തുകൊണ്ട് പോരാടിക്കൊണ്ടേയിരിക്കുന്ന വേളയിൽ അദ്ദേഹം എറിയുന്നു അമ്പ്, അദ്ദേഹം കൊല്ലുന്നു സഹാബാക്കളെ. അങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അദ്ദേഹം മുമ്പിൽ കാണുന്നത് വിജയമായപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കായിരുന്നു ഹുബൽ, ഇന്ന് ഹുബൽ പൊങ്ങട്ടെ, ഹുബൽ പൊങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അഅലാ വഅജൽ എന്ന് നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി. നടക്കൂല, നിന്റെ ഹുബൽ, നിന്റെ ഹുബൽ ചെരിപ്പണമാകും, അതിന്റെ തെന്നിൽ അണിനിറന്നവരും. ഹുബലിന്റെ പിന്നിലാണ് നടന്നതായ അള്ളാഹു അല്ലാത്തവരുടെ പിന്നിലാണ് നടന്നുകൊണ്ട് അവർക്ക് വേണ്ടി അർത്ഥ അവർക്ക് വേണ്ടി ദർശാക്കിയവരുണ്ടല്ലോ. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ താമ്പ് ഇത്ര തന്നെ താഴ്ന്നു നിൽക്കുകയാണെങ്കിലും അവരോട് പറയും, കോഴിക്കോടോ എന്നിട്ട് നിസ്കാരവുമായിട്ട് നരകത്തിലേക്ക് നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ നിസ്കാര താമ്പ് കൊണ്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ നിന്റെ റൂട്ട് നരകമാണെന്നായിരിക്കും അള്ളാഹുവിന്റെ ഓർഡർ വരിക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഹിസ്റ്ററി ഇപ്പോൾ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഖാലു ലാ തദറുന്ന ആലിഹതക്കും, നിങ്ങൾ കേട്ടതായി വേടുകൾ ഖുർആനിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് നൂഹ് നബിന്റെ സമുദായം പറഞ്ഞു. ലാ തദറുന്ന ആലിഹതക്കും, നിങ്ങളുടെ ബിംബങ്ങളെ നിങ്ങൾ ഒഴിവാക്കിക്കളയരുത്. ബിംബങ്ങൾ എന്ന് പേര് പറഞ്ഞു ഖുർആനിൽ അല്ലാഹു. ആർക്ക്? സാലിഹീങ്ങൾക്ക്. ആരടോ സാലിഹീങ്ങളാണെന്ന് പറഞ്ഞത്? സഹീൽ ബുഖാരിയിലാണത്. ബിംബങ്ങൾ എന്ന് സാലിഹ്യങ്ങൾക്ക് പേര് പറഞ്ഞു. എപ്പോൾ? അവരെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ടപ്പോൾ, അവർക്ക് വേണ്ടി നിർത്തിയാക്കപ്പെട്ടപ്പോൾ, അവർക്ക് വേണ്ടി അറക്കപ്പെട്ടപ്പോൾ, അവരെ ആരാധ്യ വസ്തുവാക്കിയപ്പോൾ അവരെ ബിംബങ്ങൾ എന്ന് പേര് പറഞ്ഞു ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല. അവർ പറഞ്ഞ വാക്കായിട്ട്, കാഫിറുകൾ പറഞ്ഞ വാക്കായിട്ട്, ലാ തദറുന്ന ആലിഹതക്കും, നിങ്ങളുടെ ബിംബങ്ങളെ നിങ്ങൾ വിട്ടുപോകരുത്. ആരാണത്? വലാ തദറുന്ന വദ്ദൻ വലാ തുആൻ വലാ യഗൂത വയഊഖ വനസറാ വഖദ് ദല്ലൂ കസീറാ. ഈ സാലിഹ്യങ്ങളുടെ പിന്നിലാണ് നടന്നുകൊണ്ട് ആ സാലിഹ്യങ്ങളെ ആരാധിച്ചത് കാരണത്താൽ, പൂജിച്ചത് കാരണത്താൽ, അതിനെ തൊട്ടിട്ട് ബർക്കത്ത് നേടാൻ വേണ്ടിയിട്ട് പോയത് കാരണത്താൽ, സാലിഹ്യങ്ങളെ ബർക്കത്ത്, കാഫിറുകളുടെ ബർക്കത്ത് വരെ ഇവിടെ നേടിയതാണ്. ഈ ലുഹയ്യ ഗോത്രക്കാരുടെ മുമ്പ് വന്ന ജുർഹും ഗോത്രക്കാരുണ്ടല്ലോ, ജുർഹും ഗോത്രക്കാർ ഇവിടെ താമസിച്ചിരുന്ന കാലത്ത്, മക്കത്ത് താമസിച്ചിരുന്ന കാലത്ത്, കഅബത്തിന്റെ അകത്ത് വെച്ചിട്ട് രണ്ടാള് കാമവും വികാരവും പ്രേമവും സ്നേഹവും നടത്തി. അള്ളാഹ് എന്ത് തീരുമാനിച്ച്? എന്നാ കാണിച്ചരാ, കഅബത്തിനെ തകർത്താൻ വന്ന അബ്രഹത്തിനെയും പട്ടാളത്തിനെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വാനലോകത്ത് നിന്നിട്ട് ജെറ്റ് വിമാനവും ബോംബും അയച്ചു കൊടുത്ത അള്ളാഹ് അതൊക്കെ കാണാതിരിക്കുമോ? അള്ളാഹ് കാണുന്നുണ്ട്. കഅബത്തിന്റെ പരിസരത്തിൽ നിസ്കരിക്കാത്തവൻ എത്രയും റൂമിൽ നിന്നിട്ട്, റൂമിൽ കിടന്നിട്ട് ഫിലിം കണ്ടുകൂടുന്ന മലയാളികളും അല്ലാത്തവരും അറബികളും അനറബികളും എല്ലാം കാണുന്നുണ്ട്. അള്ളാഹിന്റെ റാഡാറിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. വിശുദ്ധ മസ്ജിദ് നബിയുടെ പരിസരത്തിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നേതാവായ, നമ്മുടെ അനുശേചി നേതാവായ, കണ്ണായ കരളായ ഹൃദയമായ ലോക നേതാക്കളുടെ നേതാവായ നബിഗുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിശുദ്ധ ജഡം അന്ത്യവിഷമം കൊള്ളുന്നതായ പള്ളിയുടെ പരിസരത്തിൽ ഇരുന്നു കൊണ്ട് പോലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വെച്ചിട്ട് വേർപൊലിപ്പിച്ച, കഷ്ടപ്പെട്ട, ബുദ്ധിമുട്ടിയ, പട്ടിണി കിടന്നതായ മതത്തെ ചെരിപ്പണമാക്കുന്നതായ ഫിലിംസുകൾ, ചെരിപ്പണമാക്കുന്നതായ ചിന്താഗതികൾ, ചെരിപ്പണമാക്കുന്നതായ ആചാരങ്ങൾ, വിനോദാഭാസങ്ങൾ ചെയ്തു കൂട്ടുന്നത് അല്ലാഹ് കാണുന്നില്ലേ? ഉണ്ട്. അല്ലാഹ്ക്ക് എന്തോ ഒരു സ്നേഹം അങ്ങനെ ചെയ്യുന്നവരോട് അല്ലേ? അതുകൊണ്ടാ ഒന്നും കാട്ടാത്തത് അല്ല. പിന്നെയോ, അള്ളാഹു റസൂൽ പ്രാർത്ഥിച്ചതാണ് എന്റെ ഉമ്മത്തികളെ പണ്ടുള്ള കാലക്കാരെ നീ നശിപ്പിച്ചതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് നശിപ്പിച്ച് കളയരുത്, കുറച്ച് ടൈം വിട്ടുകൊടുക്കുക, എന്നിട്ട് അവർ തോപ ചെയ്യുന്നത് ചെയ്തോട്ടെ. അല്ലാതെ തോപ ചെയ്യാത്ത നാൽക്കാലി മൃഗമായിട്ട് ചത്തിട്ടാ നിന്റെ ഊരിൽ വരുന്നതെങ്കിലോ? നീ പിടിച്ച് ശിക്ഷിച്ചോ പരലോകത്തിൽ, ദുനിയാവിൽ നീ അവർക്ക് എന്ത് ചെയ്യണം? ടൈം വിട്ടുകൊടുക്കണം റബ്ബെ എന്ന് റസൂൽ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന ഫലമായിട്ട് നാം ഇവിടെ മന്ദം പിടിച്ച കുന്തം പോലെ മനുഷ്യന്മാർ നടക്കാണ്. മനസ്സിലായില്ലേ? എന്നല്ലാതെ നമ്മുടെ ഫൗറ കൊണ്ടോ നാം ചെയ്യുന്ന തെറ്റ് അള്ളാഹ് കണ്ടിട്ട് നമ്മളോട് വലിയ സ്നേഹം, വലിയ പ്രേമം, വലിയ ബന്ധം അതുകൊണ്ടൊന്നും അല്ല. അള്ളാഹു എന്താ കാട്ടിയത് കൊണ്ട്? കഅബത്തിന്റെ അകത്ത് വെച്ചിട്ട് വ്യഭിചരിച്ചതായ ഒരു ആണിനെയും ഒരു പെണ്ണിനെയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സഹീഹ് മുസ്ലിമിൽ ഹദീസാണ്. ഇസാഫി നായിലി എന്നാണ് ആ രണ്ട് ആണിന്റെയും, ആ ആണിന്റെയും പെണ്ണിന്റെയും പേര്. ഇസാഫിനെയും നായിലിനെയും അതേ സമയത്ത് അള്ളാഹ് കല്ലാക്കി മാറ്റി കളഞ്ഞു. വ്യഭിചാര പരിപാടി മക്കയിൽ കഅബയിൽ നടത്താൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹ് അവരെ കല്ലാക്കി. ജുർഹും ഗോത്രക്കാരെന്ത് ചെയ്തു? അവരെ അവിടെ നിന്ന് വലിച്ചെറിഞ്ഞു. സഫയുടെ മീതെ ഒരു ബിംബത്തെയും ഒരു പ്രതിമയെയും, മറയുടെ മീതെ ഒരു പ്രതിമയെയും. ഹുസാക്കാര് വന്നപ്പോൾ എന്താ കാട്ടിയെന്നറിയാ? ഇവരിവിടെ ആരംഭിച്ചല്ലോ പരിപാടി. എന്ത് പരിപാടി? ഷാമിൽ നിന്നിട്ട് കൊണ്ടുവന്നിട്ട് ഹുബൽ സ്ഥാപിച്ചിട്ട് ബിംബാരാധന തുടങ്ങിയല്ലോ. എന്നിട്ട് കുറച്ച് കാലക്രമേണ കഅബത്തിന്റെ അകത്തും ബിംബം കയറി കൂടി. അവരുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. പിന്നെയാണ് അള്ളാഹു റസൂൽ വന്നപ്പോൾ 360 ബിംബം അതിന്റെ അകത്തുണ്ടായിരുന്നു. മക്ക റിപ്പബ്ലിക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിങ്ങളുടെ നേതാവാകുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൂടി കഅബയുടെ അകത്തേക്ക് കയറിയിട്ട് തകർത്താൻ വേണ്ടി കൽപ്പിച്ചു. റസൂൽ അവരുടെ കയ്യിലുള്ളതായ, അവരുടെ ചർഫാക്കപ്പെട്ട കയ്യിലുള്ള വില്ല് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ബിംബത്തെ ഇങ്ങനെ തകർത്തി 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 തകർത്തിയിട്ട് കരിപ്പണമാക്കിയിട്ട് നിലം പതിപ്പിച്ചിട്ടു നിലം പതിപ്പിച്ചിരുന്നു. ആദ്യത്തെ ബിംബം ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേരിലുള്ള ബിംബമായിരുന്നു. രണ്ടാമത്തെ ബിംബം മഹാനായി ഇസ്മായിൽ നബി ഇസ്ലാമിന്റെ പേരിലുള്ള ബിംബമായിരുന്നു. ഇത് ഞാൻ പറയല്ല, സഹീൽ ബുഖാരിയിലാണ് സംഭവം. സഹീൽ ബുഖാരിയിലാണിത്. എന്ത്, അവിടെയുള്ള ഫസ്റ്റ് ബിംബങ്ങളുടെ പേര് ആരുടെ പേരിലായിരുന്നു? ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി. ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബിയോട് റസൂലിന്റെ വലിയ വെറുപ്പായത് കൊണ്ടാണ് തകർത്തിയത്? അല്ല, പിന്നെയോ മഹാത്മാക്കളെ ബഹുമാനിക്കേണ്ട കോല അങ്ങനെ അല്ലാത്തത് കൊണ്ട്, അതിങ്ങനെ ലോകം പഠിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 360 ബിംബത്തെ തകർത്തിയതിന്റെ ശേഷം തീ കെനിപ്പിച്ചിട്ട് ആ തീയിലേക്ക് ബിംബങ്ങളെ വലിച്ചെറിഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അവിടെ ബിംബാരാധന ആരംഭിച്ച ആ വിഭാഗം പണ്ട് കാലഘട്ടത്തിൽ ജുർഹും ഗോത്രക്കാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി മനക്കെട്ടവരെ അള്ളാഹു കല്ലാക്കി മാറ്റിയ ആ രണ്ട് കല്ലിനെ സഫയുടെയും മറുവയുടെയും മീതെ കയറ്റിവെച്ചതിനെ പിന്നെ ഹുസായികൾ ഇവിടെ ഭരണം നടത്തിയപ്പോൾ ഹുസാ ഗോത്രക്കാർ ബിംബാരാധന ആരംഭിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? ഹജ്ജ് ചെയ്തിട്ട് സഹി ചെയ്യാൻ വേണ്ടിയിട്ട് സഫയുടെയും മറുവയുടെയും പിന്നിൽ പോയാൽ ടുക്കലേക്ക് എത്തിക്കഴിഞ്ഞാ നായിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാ ഹജറിനെ ചുംബിക്കുന്ന മാതിരി തൊട്ട് ചുംബന. ആരാ ചുംബിക്കുന്നത്? വ്യഭിചരിച്ചാളെ. ആ ചെമ്മാരാധന കണ്ടില്ലേ? അത്ഭുതമില്ല. അതേ രൂപം ഇന്ന് നമ്മുടെ നാട്ടിലും കാട്ടുന്നുണ്ട്. ആ എന്താണത്? ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്യ സ്ത്രീകളെ കൊണ്ട് കാല് തടിയിപ്പിച്ച ഒരു മനുഷ്യൻ മരിച്ചപ്പോ ആ മനുഷ്യന്റെ കബർ ഇപ്പൊ തടുകി ചുംബിക്കാണ് കേരളത്തിലൊരു സ്ഥലത്ത്. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്യ സ്ത്രീകളെ കൊണ്ട് കാല് തടയിച്ച് റംസാൻ മാസം പട്ടാപകല് ബിരിയാണി വെച്ചിട്ട് ഒരൊക്കെ ഉസ്കരിക്കാതെ ജീവിച്ച ഒരു മനുഷ്യൻ മരിച്ചു. അവൻ ഔലിയാക്കി മാറ്റിയിട്ട് അവന്റെ നീല കബറും കെട്ടി. എന്നിട്ട് അവന്റെ കബറിൽ തൊട്ടു ചുംബിക്കുകയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരു സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ, അഥവാ കേരളത്തിൽ. അപ്പോൾ ആ വിഭാഗത്തിനെ തന്നെ ഞാൻ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കരുത് ഈ കാലഘട്ടത്തിലുള്ളവരൊക്കെ ശുദ്ധരാണ് എന്ന്. ഔലിയാക്കന്മാരെ ബഹുമാനിക്കേണ്ട കോലം അതല്ല. ഔലിയാക്കന്മാരെ ബഹുമാനിക്കേണ്ട കോലം എന്താണ്? ഔലിയാക്കന്മാരാവട്ടെ, സാലിഹ്യങ്ങളാവട്ടെ, മഹാത്മാക്കളാവട്ടെ, ഖബർ സിയാറത്ത് നാം ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം ഉമ്മ ഭംഗന്മാരോ അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരോ അല്ലെങ്കിൽ വലിയപ്പമാരോ അല്ലെങ്കിൽ ചോരബന്ധമുള്ളവരോ അങ്ങനെയുള്ളവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിലേക്കാണ് നാം സാധാരണ പോകേണ്ടത്. എന്തുകൊണ്ട്? അവരാണ് ദോഷികളായിട്ട് മരിച്ചിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് അവരുടെ ഖബറെടുക്കൽ പോയിട്ട് അവർക്ക് വേണ്ടി ദ്വാർക്കുമ്പോൾ അവരോട് അന്തും ലനാ ഖലഫ് ഖഫറല്ലാഹു ലനാ വലക്കും വനഹനുലക്കും സലഫ് എന്നൊക്കെ റസൂൽ പഠിപ്പിച്ച ദുആ അവർന്ന് പറയുമ്പോൾ അവർക്ക് ഫലം കിട്ടും. ജനങ്ങൾ അതിന് കിട്ടോ? ഇല്ല. എവിടേക്കാ ജിയാർത്തിന് പോവാ? ഔലിയാക്കന്മാരുടെ അടുക്കലേക്ക്. എന്തിനാണ്? എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണം, അങ്ങോട്ട് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇങ്ങോട്ട് വല്ലതും നേടിയെടുക്കണം എന്നുള്ളതാണ്. അതെന്തല്ല, അത് ഒറിജിനൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് പഠിപ്പിച്ചതല്ല, അത് നമ്മുടെ നബി പഠിപ്പിച്ചതല്ല, അത് നമ്മുടെ സഹാബാക്കൾ പഠിപ്പിച്ചതല്ല. അല്ലാന്ന് നാം പറയുമ്പോൾ ആണ് എന്ന് പറയാനുള്ള ഒരു ആൺകുട്ടി ഇതുവരെ 20 കൊല്ലമായിട്ട് നാം പറയാൻ തുടങ്ങിയിട്ട് ഉണ്ടായിട്ടില്ല മദീനത്ത്. ആ അല്ലാന്ന് നാം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കരുത് ഇവനതൊക്കെ പറഞ്ഞിങ്ങനെ തടി കേച്ചിലാക്കാണെന്നല്ല. ഇതുവരെ ഇവിടെ എത്രയോ അങ്ങനെ ചെയ്യുന്ന കൗമുണ്ട്. അവരോട് നാം വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനാചാരം, അന്ധവിശ്വാസം, സൗദി അറേബ്യയിലില്ലാത്ത, മക്കയിലില്ലാത്ത, മദീനയിലില്ലാത്ത, വിശുദ്ധ ഭൂമിയെ അള്ളാ സംരക്ഷിക്കാൻ ഏറ്റെടുത്ത നാട്ടിലില്ലാത്തതായ അനാചാരങ്ങൾ കൊണ്ട് എന്ന് സ്ഥാപിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ തെളിവ് സഹിതം പറയണം. എന്നല്ലാതെ എന്തെങ്കിലും ഹാ ഹു എന്ന ഊഹാപോഹങ്ങളോ ഭൂരിപക്ഷം ചെയ്യുന്നില്ലേ, ജനങ്ങൾ ചെയ്യുന്നില്ലേ, നൂറ്റാണ്ടുകൾ ചെയ്തില്ലേ എന്നതൊന്നുമല്ല. ഖുർആൻ വേണം, ഹദീസ് വേണം. അതാണ് നമ്മുടെ മൂലാധാരം, അതാണ് നമ്മുടെ മാനദണ്ഡം. അതിലൂടെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അതനുസരിച്ച് ജീവിച്ചാലേ നമുക്ക് ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കുകയുള്ളൂ. ബഹുഭൂരിപക്ഷത്തിന്റെ പിന്നിൽ നടന്നാൽ അല്ല ചോദിക്കും അവന്റെ കൂടെ പോയിക്കോ നരകത്തിലേക്ക്. അതേസമയത്ത് ഖുർആന്റെ ഹദീസിന്റെ കൂടെയാണെങ്കിലോ നമുക്ക് നബിമാരുടെ കൂടെ പോകാം, സഹാബാക്കളുടെ കൂടെ പോകാം, താബിഈങ്ങളുടെ കൂടെ പോകാം, ഇമാം അബൂ ഹനീഫയുടെ കൂടെ പോകാം, ഇമാം മാലിക്കിന്റെ കൂടെയും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെയും ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാത്മാക്കളുടെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. കാരണം അവരെല്ലാം മഹാത്മാക്കളെ ബഹുമാനിച്ചത്, ആദരിച്ചത് ഏത് രൂപത്തിലായിരുന്നു? അവരുടെ ജീവിതം പഠിക്കുക, എന്നിട്ട് ആ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അവരുടെ കബറിന്റെ അടുക്കലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് സലാം പറയാം, വിരോധമില്ല, സലാം പറയണ്ട എന്നല്ല. പിന്നെയോ അവരെ ആരാധ്യ വസ്തുവാക്കരുത്, അവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അവർക്ക് അങ്ങോട്ട് പ്രാർത്ഥിക്കലാണ്. എന്തുകൊണ്ട്? നേതാക്കളിൽ നേതാവായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി നബിയ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുസ്ലിം ലോകമേ, നിങ്ങൾക്ക് മുഹമ്മദ് നബിയോട് സ്നേഹമുണ്ട് എന്നത് നിങ്ങൾ നാവിൽ കൂടി കാട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും നബിക്ക് സലാത്തും സലാമും ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളെ മുഹമ്മദ് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സല്ലല്ലാഹു അലാ മുഹമ്മദ്, മുഹമ്മദ് നബി അള്ള രക്ഷിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങട്ടല്ല അങ്ങട്ടാണ്. എന്തിനാണത്? അങ്ങനെ ചെല്ലിയാലേ ഗ്രേഡ് നമ്മുടെ കൂടുകയുള്ളൂ, അങ്ങനെ ചെല്ലിയാലേ നമുക്ക് ഷഫാഅത്ത് കിട്ടുകയുള്ളൂ. റസൂൽ പറയുകയാണ്, നിങ്ങൾ എന്നിട്ട് ആരെങ്കിലും അഞ്ചൊത്തിലുള്ളതായ ബാങ്ക് കേട്ടതിന്റെ ശേഷം ബാങ്കിന്റെ അവസാനത്തിൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്ന പ്രാർത്ഥനയുണ്ടല്ലോ, എന്നിട്ട് ആതി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ വസീലത്ത വൽ ഫദീല വബഅതുഹു മഖാമൻ മഹ്മൂദ. നിങ്ങൾക്കെല്ലാം മനപ്പാടമുള്ള പ്രാർത്ഥനയാണത്. ഏത്? ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. റസൂൽ പറയുന്നു, ആരെങ്കിലും ഈ പ്രാർത്ഥന എല്ലാ അഞ്ചൊക്കെ നേരത്ത് വിളിക്കപ്പെടുന്ന ആ ബാങ്കിന്റെ ശേഷം പ്രാർത്ഥിച്ചാൽ, റസൂൽ പറയുകയാണ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്, സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. റസൂൽ പറയുന്നു, വജബത്തു ലഹു ഷഫാഅതി, എന്റെ ഷഫാഅത്ത് അവന് നിർബന്ധമായി. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഷഫാഅത്ത് നമുക്ക് കിട്ടണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരലോകത്തെ ഷഫാഅത്തിനുള്ള അധികാരത്തിന് വേണ്ടി ചോദിക്കലാണ്. വസീലത്ത് ഫളീലത്ത് ചോദിക്കാന്ന് പറഞ്ഞാൽ, മഖാമ മഹ്മൂദ് ചോദിക്കാന്ന് പറഞ്ഞാൽ, റസൂലിന്റെ ഗ്രേഡ് പൊക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു വാഗ്ദാനം ചെയ്തതായ ഷഫാഅത്തിന്റെ അധികാരത്തിലേക്ക് റസൂലിനെ അള്ളാഹു എത്തിക്കാൻ വേണ്ടി ചോദിക്കലാണ്. അപ്പോൾ നാം അങ്ങോട്ട് പ്രാർത്ഥിക്കലല്ലാതെ യാ മുഹമ്മദ് യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് ഒരു പത്തോട്ടം വിളിച്ചു ആരെങ്കിലും ഇതുവരെ പറഞ്ഞോ? ഇപ്പറയുന്ന ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്ത വിഭാഗമുണ്ടല്ലോ, അവര് വരെ പ്രസംഗിച്ചോ? നിങ്ങൾക്ക് റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ ഒരു ഇരുട്ട് റൂമിൽ ഇരുന്നിട്ട് യാ മുഹമ്മദ് യാ മുഹമ്മദ് യാ മുഹമ്മദ് പത്തോട്ടം വിളിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, അതാരും പറഞ്ഞിട്ടില്ല. അതൊക്കെ അന്ധവിശ്വാസം പ്രചാരമായതായ കാലഘട്ടത്തിൽ ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ട് പത്താം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ ഉടലെടുത്തതാണ്. അത് ഒറിജിനൽ അഹ്ലുൽ സുന്നത്തിന്റെ ആശയാദർശങ്ങളിൽ പെട്ടതല്ല. അതൊരു സുന്നി ചെയ്യാൻ പാടുള്ളതല്ല. ചെയ്താൽ അവ സുന്നിയല്ല, അവൻ മുബ്തദിയാണ്. നമ്മുടെ പേരിന് നമ്മുടെ പ്രവർത്തനം പിച്ചാക്കേണ്ടതാണ്. നാം നമ്മുടെ പ്രവർത്തനം പേരിന് പിച്ചാക്കിയാൽ നാം തന്നെയാണ് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത്. അഹ്ലുൽ സുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ റസൂലും സഹാബത്തും ജീവിച്ച ജീവിതം ജീവിക്കുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. ആരാണ് സഹാബ ജമാഅ എന്ന് പറഞ്ഞാൽ? സഹാബാക്കൾ എന്നാണ്. അപ്പോൾ നമുക്ക് സഹാബാക്കൾ ജീവിച്ച ജീവിതം ജീവിക്കണമെങ്കിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിസരത്തിൽ ജീവിച്ച സഹാബാക്കൾ നബിയെ ഏത് രൂപത്തിൽ ബഹുമാനിക്കുവോ, ഏത് രൂപത്തിൽ ആദരിക്കുവോ, ആ രൂപത്തിൽ മാത്രമേ നാം ആദരിക്കാവൂ ബഹുമാനിക്കാവൂ. അങ്ങനെ ഇവൻ ഹുബലിനെ മക്കയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. എന്നിട്ടോ അള്ളാഹു ഖുർആൻ പറഞ്ഞു കേൾക്കുക, അവൻ അവിടെ സായിബത്തുണ്ടാക്കിയെന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. സായിബത്തുണ്ടാക്കിയവനാണ് ആദ്യം. ഈ അംറുബ്നു ലുഹൈന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആദ്യമായിട്ട് ഒട്ടകങ്ങളെ ആടുകളെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കുന്ന പരിപാടി ഒഴിവാക്കി വിടുക, ഈ പരിപാടി ആദ്യമായിട്ട് ആരംഭിച്ചവൻ ഇവനാണ്. അതുകൊണ്ട് ഇവൻ അവന്റെ നീണ്ട ആ പീപ്പ പോലത്തെ വയറുമായിട്ട് നരകത്തിൽ ചെലിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നു. എന്താണ് സവായിബ് എന്ന് പറഞ്ഞാൽ? അല്ലാഹു പറയുന്നു, മാജാലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാം വലാകിന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ വഅക്സറുഹും ലാ യഅഖിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സായിബത്തിനെ നിർണയിച്ചിട്ടില്ല. എന്താണ് സായിബത്ത് എന്ന് പറഞ്ഞാല്? സായിബത്ത് എന്ന് പറഞ്ഞാല് ബിംബങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ബിംബങ്ങളുടെ സാലിഹ്യങ്ങളുടെ പേരിൽ ഉണ്ടാക്കിയതായ ബിംബങ്ങൾക്ക് വേണ്ടിയോ അതിന്റെ മീതെ ചരക്കുകളെ കയറ്റാതെ നേർച്ചയാക്കി ഇങ്ങനെ വിടലാണ്. ബഹീറത്ത് എന്ന് പറഞ്ഞാലോ അതും അങ്ങനെ തന്നെയാണ്, അതിന്റെ പാല് മുഴുവനും ബിംബത്തിന് വേണ്ടി വിടലാണ്. അങ്ങനെയുള്ള സ്വഭാവം പണ്ടേ ഉള്ളതാണ്. പാല് ബിംബത്തിന്, ബിംബം കുടിക്കോ? കുടിച്ചില്ലെങ്കിൽ വിരോധമില്ല. ഒരു ബിംബാരാധന നടത്തുന്നതായ ഒരു വലിയ ജപ്പാനിലുള്ളതായ ഒരു വലിയ അമ്പലത്തിൽ അവിടെയുണ്ടല്ലോ ബിംബാരാധനകളൊക്കെ, ഇല്ലേ? നമ്മുടെ നാട്ടിലുള്ളതൊക്കെ ജപ്പാനിലും ഉണ്ട്. ഒരു വലിയ ഷോപ്പ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ വാഴപ്പഴവും ആപ്പിളും ഒക്കെ വിൽക്കാണ്. ലൈനായിട്ട് അതിന്റെ ബാക്കിലുള്ളതായ അമ്പലത്തിലേക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോവാണ്. അതിന്റെ നേതൃത്വം വഹിക്കുന്നതായ പൂജാരി തന്നെയാണ് ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമ. മൂപ്പർക്ക് പിന്നെ നല്ല ലാഭമല്ലേ? കാരണം ഈ അകത്തുള്ള ബിംബങ്ങൾ കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ സമർപ്പിച്ചാൽ ബിംബം തിന്നുമെന്നതായ വിശ്വാസത്തിൽ അവിടെ സമർപ്പിച്ചിട്ട് അവര് പോയി. ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമ ബാക്കിൽ കൂടി പോയിട്ട് മൂപ്പർ തന്നെ അത് കൊണ്ടുവന്ന് പിന്നെയും വരുന്നവർക്ക് അതന്നെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ചീരലേ ഉണ്ടാവൂല വിറ്റാല് ചിത്രസക്കാത്തോടെ ചിലവ് ചെയ്യുന്ന മാതിരി. മനസ്സിലായല്ലേ? അല്ലേ, ചിത്രസക്കാത്ത് കൊടുക്കുമ്പോഴേ അർഹർക്ക് കൊടുക്കണം. ഇവിടെ വിൽക്കാൻ നടക്കുന്നവരുണ്ടല്ലോ, അവർക്ക് കൊടുത്താല് അതിന്റെ പരിപൂർണത കിട്ടൂല. ചെലവര് ആ ഇപ്പോ ഉദിച്ചു കളയും സൂര്യൻ, ഇപ്പൊ നിസ്കാരം തുടങ്ങിക്കളയെന്ന് പേടിക്കുന്ന സമയത്തായിരിക്കും പിതൃ സകാത്ത് കൊടുക്കാനെത്താ. ആ സമയത്ത് പിന്നെ ആശുകളായ വിരോധമല്ല ഒന്ന് നമ്മളുടെ ഉത്തരവാദിത്തം നിറവേറ്റിക്കളയാ എന്ന നിലയ്ക്ക് ഇങ്ങനെ എറിഞ്ഞു പോകും. ഏ അതൊക്കെ ഉത്തരവാദിത്തം അവിടുന്ന് ഇന്ന് രാത്രി പെരുന്നാളാണെന്നുള്ള പ്രഖ്യാപനം കേൾക്കുമ്പോൾ തന്നെ ശ്രദ്ധയിലുണ്ടാവണം. എവിടെയാണ് അർഹരുള്ളത്, എവിടെയാണ് 300 റിയാൽ മാത്രം അല്ലെങ്കിൽ 250 റിയാൽ മാത്രം ശമ്പളം വാങ്ങുന്ന പട്ടിണി കിടക്കുന്ന മലയാളികളുള്ളത്, എവിടെയാണ് കഫീലെടുക്കുന്ന ശമ്പളം കിട്ടാത്ത മലയാളികളുള്ളത്, അതൊക്കെ കണ്ടുപിടിച്ചിട്ട് മുമ്പേ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. എന്നല്ലാതെ ഇവിടെ അത് വാങ്ങി ബിസിനസ് നടത്തുന്നവർക്ക് കൊടുത്താല് വേണ്ടത്ര പ്രാധാന്യം കിട്ടിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ തട്ടിക്കൊള്ളണമെന്നുമില്ല. അല്ലാഹു നമ്മെ ഹിദായത്തിലാക്കട്ടെ. അങ്ങനെ ഓരോ ബിംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ആടുകളെയോ പശുക്കളെയോ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ ഒട്ടകങ്ങളെയോ നേർച്ചയാക്കി വിടുന്ന പദ്ധതി. ഈ പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചു വെച്ചത് ഈ അംറു ഇബ്നു ലുഹയ്യായിരുന്നു എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുകയാണ്. ആ മനസ്സിലായില്ലേ, അത് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ. നേർച്ചയാക്കിയിട്ട് വിടാം ആട്ടും കൂട്ടനെ, എന്നിട്ട് ചില ബസ്സുകൾ നിൽക്കാം, ചില വണ്ടികൾ നിൽക്കാം, ചില ബസ്സിന്റെ അകത്തേക്ക് ആട്ടും കൂട്ടാങ്ങട്ട് കയറി എല്ലാവരും എണീറ്റിക്കാം ബസ്സൊന്നും. കുട്ടനോട് വരികയാണെന്ന് ഓറ്, കുട്ടനാടല്ല കുടനോറ്. ആ എവിടേക്ക് എത്തിയെന്ന് കണ്ടല്ലേ. അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ മനുഷ്യൻ ബുദ്ധിയിലും നിന്ദ്യനാകുന്നു, മനുഷ്യൻ ചിന്തയിലും നിന്ദ്യനാകുന്നു, മനുഷ്യൻ പ്രവർത്തനത്തിലും നിന്ദ്യനാകുന്നു, മനുഷ്യൻ കൊള്ളരുതാത്തവനായി മാറുകയും ചെയ്യുന്നു. അതേസമയത്ത് ആ ആട്ടിനെ അള്ളാഹു നേർച്ചയാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഇവിടെ കിടക്കുന്ന ഔലിയാക്കന്മാരെ പോലത്തെ ഒലിയനാക്കി മാറ്റണമെന്ന് ആർക്കാ, അല്ലെങ്കിൽ എന്റെ പ്രശ്നം പരിഹരിക്കണമെന്ന് ആർക്കാ, അള്ളഹാനോട് ആ ഔലിയാക്കന്മാർക്ക് വേണ്ടിയിട്ടും ആർക്കാം. ഈ കൊടുക്കുന്ന ഔലിയാക്കന്മാർക്കാകുമ്പോഴാണ് പേര് മാറുന്നത്. മമ്മദാജിയാണ് ഔലിയാക്ക നേർച്ചയാക്കിയതെങ്കിൽ അവൻ ശേഖരനാജിയായി മാറും. ശേഖരനാജി ഉണ്ടോ? ഉണ്ട്. അബൂജഹൽ ആജിയായിരുന്നു, ഉത്ബത്ത് ആജിയായിരുന്നു, അവരൊക്കെ അജി ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ അജ നല്ല സ്വീകരിക്കില്ലാന്നേ ഉള്ളൂ. ഹജ്ജ് ചെയ്തുകൊണ്ട് സ്വീകരിച്ചോണമെന്നില്ല, തൗഹീദ് ഉണ്ടെങ്കിലേ ഹജ്ജിന് പ്രാധാന്യമുള്ളൂ. അല്ലാഹു നമ്മെ കാത്തിരിക്കട്ടെ. തൗഹീദിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ, ഖുർആൻ പഠിപ്പിച്ചതുപോലെ മനസ്സിലാക്കാൻ, ഹദീസ് പഠിപ്പിച്ചതുപോലെ മനസ്സിലാക്കാൻ, നബിമാർ മനസ്സിലാക്കിയതുപോലെയും പഠിപ്പിച്ചതുപോലെയും ഗ്രഹിപ്പിച്ചതുപോലെയും മനസ്സിലാക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇന്ത്യയിൽ അമുസ്ലിങ്ങളുമായിട്ട് ഇടകലർന്നിട്ട് ജീവിക്കുന്നവരായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ലോകത്ത് ആദ്യമായിട്ട് ബിംബാരാധന ആരംഭിച്ചവരും മധ്യത്തിൽ ആൾക്കാർ വേണമെന്നുള്ളതായ പദ്ധതി ആരംഭിച്ചതും അത് അംറു ഇബ്നു ലുഹയ്യാണ്. അവനെ ഞാൻ നരകത്തിൽ ഇപ്പോൾ കണ്ടു, മദീനയിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോൾ എന്റെ മുമ്പിൽ കണ്ടു നരകത്തിൽ എന്ന് റസൂൽ പറഞ്ഞ ആളാണ്. എന്തുകൊണ്ട്? ബിംബാരാധന ആദ്യം സ്റ്റാർട്ട് ചെയ്തവൻ അവനായതുകൊണ്ട്. അങ്ങനെയുള്ള വ്യക്തിയുടെ പേര് പറയുമ്പോൾ ഇത് എനക്കും നിനക്കൊന്നുമല്ല പല ആലോർക്കും എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല. കാരണം നമ്മുടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ട് ബിംബാരാധകന്മാർ, നമ്മുടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ട് മധ്യത്തിൽ ആൾക്കാർ വേണം എന്ന് പറയുന്നവർ. നമ്മളുടെ നാട്ടിലുള്ളതായ അമുസ്ലിങ്ങളോടോ ഹിന്ദുക്കളോടോ നിങ്ങൾ എന്തിനാണ് ബിംബത്തെ പൂജിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയാറുള്ള എന്താണ്? ഞാൻ കേട്ടതാണ്, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. ആ സമയത്ത് സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചിരുന്നത് മതവിദ്യാഭ്യാസമാണ്. ആ സമയത്ത് എന്റെ കൂടെ മറ്റ് ചിലരുകൾ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന ഹിന്ദു സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ ഇത്തരം കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, ഒരു വ്യക്തി ഒരു അമുസ്ലിം സുഹൃത്ത്, ഞങ്ങൾ യഥാർത്ഥത്തിൽ ചിത്രത്തിന്റെ മുമ്പിൽ മാത്രം നിൽക്കുകയാണ്, ഞങ്ങളുടെ ലക്ഷ്യം ചിത്രമല്ല, ചിത്രത്തിന് മുമ്പിൽ ഞങ്ങൾ വെക്കുന്നത് ഒരു രൂപം മാത്രമാണ്, ഒരു പ്രതിപുരുഷനായിട്ട് വെക്കുകയാണ്, ഒരു പ്രതിപുരുഷനായിട്ട് പ്രതിനിധി എന്ന രൂപത്തിൽ, ദൈവത്തിന്റെ പ്രതിനിധി എന്ന രൂപത്തിൽ ഈ ബിംബത്തെ വെക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ഹിന്ദുക്കളും പറഞ്ഞത്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നൊക്കെ നമ്മളവിടെ പറയാറുണ്ടല്ലോ. ഹിന്ദുക്കൾ പറയുന്നത് അവരൊക്കെ മഹാത്മാക്കളായി ഗണിച്ചിട്ട് ആ മഹാത്മാക്കളുടെ ബിംബങ്ങൾ മുമ്പിൽ വെച്ചിട്ട് അവരുടെ പേരിൽ അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ പ്രാർത്ഥന നടത്തുകയാണ്. അവരുടെ പ്രധാന തത്വവും ലക്ഷ്യവും അവരല്ല എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. മക്കാരോടല്ലോ ചോദിച്ചപ്പോൾ, നബി സല്ലല്ലാഹു ചോദിച്ചപ്പോൾ മറുപടി നൽകിയതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാ കൂട്ടരെ നിങ്ങൾ ഈ ബിംബത്തെ പൂജിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണ്? മാനാബുദുഹും ഇല്ലാലിയുഖറിബൂനാ ഇലല്ലാഹി സുൽഫാ, ഇവരിലൂടെ ഞങ്ങൾക്ക് അള്ളാഹിലേക്ക് എത്താൻ സാധിക്കുമെന്ന വിശ്വാസമാണ്, എന്നല്ലാതെ ഇവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നായിരുന്നു മക്ക കാഫിറീങ്ങളോട് ബിംബാരാധനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലുള്ള അമുസ്ലിങ്ങൾ പറയുന്ന അതേ തത്വം ഇവരും പറയുകയാണ്. ആര്? മക്കാരും പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അപ്പോൾ എന്താണ്? നിർത്താൻ പോകണം, നിർത്താൻ പോകണം. നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ബ്രഹ്മാവിന്റെ പേരിൽ കേരളത്തിൽ ക്ഷേത്രമേ ഇല്ലാന്നാണ് എന്റെ വിവരം. വിഷ്ണുവിന്റെ പേരിൽ രണ്ട് ക്ഷേത്രമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഏത്? ഗുരുവായൂർ ക്ഷേത്രം. അതുപോലെ ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ ശിവന്റെ പേരിലാണ് കേരളത്തിൽ അറിയപ്പെടാറുള്ളത്. അത് നമ്മുടെ ചർച്ചാ വിഷയമില്ല. പക്ഷെ അവർ മധ്യത്തിൽ ആളെ വെക്കണമെന്ന ലക്ഷ്യം വെച്ചിട്ട് യഥാർത്ഥം മെയിൻ ലക്ഷ്യം അള്ളാഹുവാണ് എന്നതാണ് അവരുടെ വിശ്വാസം, ഹിന്ദുക്കളുടെ വിശ്വാസം. അതേ വിശ്വാസമായിരുന്നു മക്കത്തുണ്ടായിരുന്ന കാഫിരിങ്ങളുടെ വിശ്വാസം. വ്യത്യാസമില്ല കോലത്തിൽ. എന്തുകൊണ്ട്? അവരുടെയൊക്കെ ഉസ്താദ് ഒന്നാണ്. ഉസ്താദ് ആരാണ്? ലാനത്താക്കപ്പെട്ട ഇബ്ലീസ്. ഇബ്ലീസാണ് ഇവരുടെയും ഉസ്താദ്, അവരുടെയും ഉസ്താദ്. അതുകൊണ്ട് എല്ലാവർക്കും പഠിപ്പിക്കുന്ന, ട്രെയിനിങ് നൽകുന്ന ഒരേ വിഷയമാണ് എന്നർത്ഥം. അതുപോലെ തന്നെ നോക്കുക, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 1986 നമ്മുടെ നാട്ടിൽ മാർപ്പാപ്പ സന്ദർശിച്ചിരുന്നു. എന്തിനാണ് സന്ദർശിച്ചതെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ അവിടെ ദൈവ മധ്യസ്ഥനായിട്ട് ഒരു പുരുഷനെ തെരഞ്ഞെടുത്തിട്ട്, ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്തിട്ട് അവരെ നിർണയിക്കാൻ വേണ്ടി വന്നതാണ് പോലും. ദൈവത്തിലേക്ക് മധ്യസ്ഥൻ വഹിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ. അതെങ്ങനെയാണ്? അവരുടെ നിഗമനമനുസരിച്ചിട്ട് അവരുടെ അവർ, അതായത് മാർപ്പാപ്പ റോമയിൽ നിന്ന് തീരുമാനിക്കുന്ന വ്യക്തി തെരഞ്ഞെടുക്കലാണ് പോലോ. 12 വർഷത്തിലൂടെ പഠനം നടത്തിയിട്ട് ഈ നേതൃത്വം വഹിക്കുന്ന ആള് അദ്ദേഹം ഒപ്പിട്ടിട്ട് ഇദ്ദേഹം കൊള്ളാം, ഇദ്ദേഹത്തിനെ മധ്യത്തിൽ നിർത്തേണ്ട പുരുഷനാക്കി മാറ്റാം, ഇദ്ദേഹത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട് എന്ന് ഒപ്പിട്ടിട്ട് ഇവിടെ നിന്ന് മാർപ്പാപ്പയിലേക്ക് പോയാൽ മാത്രമേ മാർപ്പാപ്പ നേരിട്ട് വരികയുള്ളൂ അങ്ങനെയുള്ള ആളെ നിർണയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് സെയിന്റ് തോമസ് എന്നോ അല്ലെങ്കിൽ ജോർജ് എന്നോ പേരും അവിടെ സ്ഥാപിച്ചിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് പാലായിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആൾപോൾ സാമയുടെ ശവകുടീരത്തിലേക്ക് ഇപ്പോൾ ലക്ഷക്കണക്കിൽ ക്രിസ്ത്യാനികൾ ഇങ്ങനെയുള്ളതായ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പോകുന്നുണ്ട് എന്ന വാർത്ത കേരളത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് എന്നേക്കാളും കൂടുതൽ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ളതായ ആ ശവകുടീരത്തിന്റെ പരസ്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതായ മലയാള മനോഹരമ പരിശോധിച്ചാൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറഞ്ഞിട്ട് പേരും ഫോട്ടോവും കൊടുത്തിട്ട് സാധാരണ മനോഹരമയിൽ പരസ്യവും കാണാം. നിങ്ങളെല്ലാം കാണാറുള്ളതായിരിക്കും. എന്തിനാണ് ഇതൊക്കെ നാം പറയുന്നത്? ആൾക്കാരെ മധ്യത്തിൽ വെക്കണം, അള്ളാഹിലേക്ക് എത്തണമെന്നതായ നിഗമനം, അത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും നിഗമനമാണ്. നമുക്ക് ആൾക്കാരെ മധ്യത്തിൽ വേണം എന്നതിനു വേണ്ടി, ആ മധ്യത്തിലുള്ളവരുടെ ജീവിതം പോലെ ജീവിക്കാൻ വേണ്ടി എന്നല്ലാതെ അവരോട് പ്രാർത്ഥിക്കാനോ അവരെ പൂജിക്കാനോ അല്ല. ഏതുപോലെ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെയോ അതുപോലെ തന്നെ ഹിന്ദുക്കൾ ചെയ്യുന്നത് പോലെയോ നാം ഒരു കാലത്തും അങ്ങനെ ചെയ്യുകയില്ല, ചെയ്യാൻ പാടുള്ളതുമല്ല. അങ്ങനെ ചെയ്താൽ നമ്മുടെ പേര് മാറുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് പറയും ോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല, നാം ഇവിടെ പറയാറുണ്ട്. അള്ളാഹു പറയാണ്, അള്ളാഹുവിന്റെ ഇടയിൽ മധ്യത്തിൽ ആള് വേണ്ട, നിങ്ങൾ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കൂ എന്ന് പറയുമ്പോൾ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയം ചുഴിഞ്ഞു പോകുന്നതാണ്, മുഖം വാടിപ്പോകുന്നതാണ്. എന്താണ് ഇവൻ പറയുന്നത്? അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാമെന്നാണോ? എന്നതായ ആ ചോദ്യം അവനിൽ നിന്ന് ഉടലെടുക്കുമെന്നുള്ള ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കൂ എന്ന് പറയുമ്പോൾ ഹൃദയം ചുളിയുന്ന, മുഖം വാടുന്ന വ്യക്തി പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഈ ഖുർആൻ അറിഞ്ഞത്, ഈ ഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു അയച്ചത്, ലക്ഷക്കണക്കിൽ നബിമാർ അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ചത് ആ തടസ്സം നീക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ നാം പാപം ചെയ്തിട്ടുണ്ടെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പറയുകയാണ്, നിങ്ങൾ എന്റെ മുൻപിൽ പ്രസംഗിച്ച പ്രാസംഗിൽ ഒരു ആയത്തുണ്ടല്ലോ, കുൽ തങ്ങൾ അവരോട് പറയുക, എന്ത് പറയണം? യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റ് ചെയ്തതായ എന്റെ അടിമകളെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിങ്ങൾ ആശമുറിഞ്ഞു പോകരുത്. നിങ്ങൾ വരൂ എന്നിലേക്ക്, ചോദിക്കൂ എന്നോട്. നബിമാർക്ക് ഉത്തരം ചെയ്ത ആള് ഞാനാണ്, നബിമാരുടെ ഉദ്ദേശം നിറവേറ്റിയവർ ഞാനാണ്, നബിമാരുടെ രോഗം മാറ്റിയവർ ഞാനാണ്, ഔലിയാക്കന്മാരുടെ പ്രശ്നം പരിഹരിച്ച ആളും ഞാനാണ്, ഔലിയാക്കന്മാരെ ജീവിപ്പിച്ച ആള് ഞാനാണ്, ഔലിയാക്കന്മാരെ മരിപ്പിച്ച ആളും ഞാനാണ്, ഔലിയാക്കന്മാരായത് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമായിരുന്നു, അല്ലെങ്കിൽ അവരെന്റെ ശത്രുക്കളായിരുന്നേനെ എന്ന് അള്ളാഹു ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലും പഠിപ്പിച്ചതായ ഒറിജിനൽ അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശം ഹൃദയത്തിൽ കെട്ടിപ്പടുത്താൻ മദീനയിൽ വരാൻ ചാൻസ് കിട്ടിയ അള്ളാഹു റസൂലിന്റെ കാലിന്റെ താഴ്വരയിൽ ജീവിക്കാനുള്ള ചാൻസ് കിട്ടിയ മഹാത്മാക്കൾക്ക് സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അവനേക്കാളും നഷ്ടപ്പെട്ടവൻ വേറെയില്ല. കാരണം തൗഹീദിന്റെ നാട്ടിൽ യഥാർത്ഥവും സത്യവും ക്യാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്ത നാട്ടിൽ ഉള്ളതായ തത്വത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള അനാചാരത്തെ എല്ലാം പേറിയിട്ട് അത് തന്നെയാണ് സത്യം എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നാം അപകടത്തിൽ പെട്ടുപോകുന്നതാണ്. നമുക്ക് മുമിനായിട്ട് മരിക്കാൻ സാധിക്കുന്നതല്ല. അതേ നടപ്പാക്കാൻ പ്രയാസമുണ്ട്, അതേ ശിക്ഷാക്കാൻ പ്രയാസമുണ്ട്. എന്തുകൊണ്ട് പ്രയാസമുള്ളത്? സ്വർഗത്തിൽ പോകുന്നവർ 1000 പേര് നരകത്തിൽ പോകുമ്പോൾ 999 പേര് നരകത്തിൽ, ഒരാൾ സ്വർഗത്തിൽ എന്നാണ് നബിഗുന മുഹമ്മദ് സല്ലാത്തങ്ങൾ പറഞ്ഞത്. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നവർ ന്യൂനപക്ഷത്തിലും ന്യൂനപക്ഷമാണ്. 1000 ഒരാൾക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മുഹമ്മദ് നബിയേ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, ജനങ്ങൾ മുഴുവനും സ്വർഗത്തിൽ പോകാൻ വേണ്ടി നിങ്ങൾ അലക്ഷയോടുകൂടി പാടുപെട്ട് കഷ്ടപ്പെട്ട് പരിശ്രമിച്ചാലും ബഹുഭൂരിപക്ഷത്തെ നിങ്ങൾക്ക് കിട്ടുന്നതല്ല. ഓരോ ഹറസ്തും നിങ്ങൾ അലക്ഷ്യ വെച്ചിട്ട് പാടുപെട്ടാലും ബഹുഭൂരിപക്ഷത്തെ നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, അക്സറുന്നാസി ലാ യഅഖിലൂൻ, ബഹുഭൂരിപക്ഷം ബുദ്ധി ഉപയോഗിക്കാത്തവരാണ്. ന്യൂനപക്ഷം മാത്രമേ ബുദ്ധി ഉപയോഗിക്കുന്നവരുള്ളൂ, ന്യൂനപക്ഷം മാത്രമേ തൗഹീദിന്റെ പിന്നാലെ നടക്കുന്നവരുള്ളൂ. അപ്പോൾ നാം ഇന്ന് ചർച്ച ചെയ്ത സബ്ജക്ട് യഥാർത്ഥത്തിൽ എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ ജനിക്കുന്നതിന് മുമ്പ് എപ്പോഴാണ് കഅബയിൽ ബിംബം വന്നത്? എപ്പോഴാണ് മുശ്രിക്കീങ്ങൾ വന്നത്? എപ്പോഴാണ് ബിംബാരാധകന്മാര് കഅബയിൽ വന്നത് എന്നത് നമുക്കറിയൽ നിർബന്ധമാണല്ലോ. എന്നാലല്ലേ റസൂൽ വന്നതിന്റെ ശേഷം ഇവിടെ തൗഹീദിന്റെ ദഅവത്ത് ആരംഭിക്കുമ്പോൾ ഉള്ളതായ ബിംബത്തിന് വേണ്ടി എതിരിൽ, ബിംബാരാധകന്മാർക്ക് എതിരിൽ ഇവിടെ യുദ്ധം പ്രഖ്യാപിച്ചു എന്നത് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ യഥാർത്ഥത്തിൽ ഈ സംഭവത്തിലേക്ക് ക്ഷണിച്ചത്. നാം വാഗ്ദാനം ചെയ്തതനുസരിച്ച് ടൈം അതിക്രമിച്ചിരിക്കുകയാണ്. തുടർന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് തൊട്ടുകൊണ്ട് നടന്നതായ സംഭവ വികാസങ്ങളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ അള്ളാഹു മുമ്പ് തന്നെ ന്യൂസുകൾ നൽകിയിരുന്നു, സിഗ്നലുകൾ നൽകിയിരുന്നു. അത് പല രൂപത്തിൽ, ആ സിഗ്നലുകൾ എന്തൊക്കെയാണ് എന്നത് ചരിത്രത്തിലൂടെ റസൂൽ ഇങ്ങനെ വരുന്നുണ്ട്, ലോക നേതാവ് വരുന്നുണ്ട്, നബിമാരെ അന്ത്യം കുറിക്കാൻ ഞാൻ തീരുമാനിച്ചതായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനാവാൻ പോകുന്നുണ്ട്, അദ്ദേഹം ഖാതമുൻ നബിയീനാണ്, അദ്ദേഹത്തിന്റെ പിന്നിൽ ലോകം അണിനിരന്നാലേ രക്ഷയുള്ളൂ, അങ്ങനെയുള്ളതായ ഒരു അനിശ്ചയ നേതാവ് വരാൻ പോകുന്നുണ്ട്, അദ്ദേഹം ജനിക്കപ്പെടാൻ പോകുന്നുണ്ട് എന്നതിലേക്ക് സൂചനകൾ ഇവിടെ നൽകിയിരുന്നു അല്ലാഹു സുബ്ഹാനഹു വതാല. ആ സൂചനകൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് സഹീഹായ ഹദീസുകളിലൂടെ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഉച്ചക്ക് നടക്കാറുള്ള ക്ലാസുകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നാളെ നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നാലാമത്തെ മദ്ഹബിന്റെ ഉടമയും നേതാവും നമ്മുടെ അനിശ്ചിത നേതാവുമായ അൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹിസ്റ്ററിയിലേക്കാണ്. അതും നാം പഠിക്കൽ അനിവാര്യമാണ്. നാം ഇമാം അബു ഹനീഫയെ കുറിച്ച് ചർച്ച ചെയ്തു, ഇമാം മാലിക് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കുറിച്ച് ചർച്ച ചെയ്തു. ഇനി ശേഷിക്കുന്നത് നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ അഹമ്മദ് ബിൻ ഹംബലാണ്. ഇമാമിയങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ലോക പ്രസിദ്ധിയാർജിച്ച ഒരു ചരിത്ര പുരുഷനായിട്ട് ജീവിച്ച അനിശ്ചിത നേതാവായിരുന്നു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി നമുക്ക് പഠിക്കേണ്ടതുണ്ട്, വളരെ പാഠങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാനുമുണ്ട്. അതുകൊണ്ട് ഉച്ചക്കും വരാൻ സാധിക്കുന്നവർ, അതിനുള്ളതായ ആഗ്രഹമുള്ളവർ ഉച്ചക്കത്തെ ക്ലാസ്സിനും വരിക. ക്ലാസ്സിൽ വരൽ മാത്രമല്ല നമ്മുടെ പ്രധാന ലക്ഷ്യം, ഇവിടെ നിന്ന് കേൾക്കുന്നതിന് ജീവിതത്തിൽ അല്പാൽപമായിട്ടെങ്കിലും നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അർഹമുർ റഹീമായ നാഥാ, ഈ വിശുദ്ധ സദസ്സിലേക്ക് അർദ്ധരാത്രി സമയത്ത് നിന്റെ പ്രീതിയെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് അർദ്ധരാത്രി സമയത്ത് നീ ബഹുമാനിച്ച ആദരിച്ച നാട്ടിൽ വീട്ടിൽ സ്ഥലത്ത് സമയത്ത് നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ചോദിക്കുന്ന മഹാത്മാക്കളെ നീ വെറുതാവിന് മടക്കിക്കളയല രക്ഷിതാവേ. അറിഞ്ഞിട്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്തതായ സർവ്വ പാപങ്ങളെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ രക്ഷിതാവേ. നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടി മാത്രം അർച്ച, നിനക്ക് വേണ്ടി മാത്രം നേർച്ചയാക്കി, നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച്, നിനക്ക് വേണ്ടി മാത്രം മരിക്കുന്ന ഒറിജിനൽ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിൽ നീ ഞങ്ങളെല്ലാവരെയും പെടുത്തണേ രക്ഷിതാവേ. നീ അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ മുശ്രിക്കീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തിക്കളയല രക്ഷിതാവേ. തൗഹീദിനെയും സത്യത്തെയും പഠിക്കേണ്ടതുപോലെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ഖുർആനിനെയും ഹദീസിനെയും ജീവിതത്തിൽ പകർത്തിയും കൊണ്ട് മാതൃകാ പുരുഷന്മാരായി ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന രക്ഷിതാവേ. ആ രൂപത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് ശിക്ഷണം നൽകാനുള്ള ഭാഗ്യം നൽകുന്ന രക്ഷിതാവേ. ഞങ്ങളുടെ വീട്ടുകാർ, നാട്ടുകാർ, കൂട്ടുകാർ, ഞങ്ങളുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ പെൺമക്കൾ എല്ലാവർക്കും ഇസ്ലാമിക ശിക്ഷണങ്ങൾ നൽകുവാനും ഞങ്ങൾ പഠിച്ചതിനെ പഠിപ്പിക്കുവാനും അങ്ങനെയുള്ളതായ അന്തരീക്ഷവും അങ്ങനെയുള്ള ചുറ്റുപാടുകളും ഞങ്ങൾക്ക് അനുകൂല ചുറ്റുപാടാക്കി മാറ്റി തരണേ രക്ഷിതാവേ, ഉണ്ടാക്കി തരണേ രക്ഷിതാവേ. അതിനുള്ളതായ ഈമാനിക ആവേശം, ശാരീരിക ശക്തി, അതിനുള്ള സാമ്പത്തിക ശക്തി, അതിനുള്ളതായ വിജ്ഞാനിക കഴിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ രക്ഷിതാവേ. ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഭൂമിയുടെ പവിത്രതയെ കാത്തുസൂക്ഷിക്കാതെ വല്ല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ മാഫ് ചെയ്തു തരണേ രക്ഷിതാവേ. നീ മാഫ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അപകടത്തിൽ പെട്ടുപോകും രക്ഷിതാവേ. നീ ഞങ്ങൾക്ക് മാഫ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കഷ്ടത്തിൽ പെട്ടുപോകും രക്ഷിതാവേ. അർഹമുർ റഹീമായ നാഥ, ഈ വിശുദ്ധ സദസ്സോട് ഞങ്ങൾ വിടവാങ്ങുമ്പോൾ അന്നുമ്മ പ്രസവിച്ച മക്കളെപ്പോലെ പാപമോചിതരായിട്ട് വിടവാകാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ രക്ഷിതാവേ.